ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും വിശേഷാൽ. ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ലോകത്തിൽ മറ്റെവിടെ പോയിരിക്കാൻ കഴിയുന്നതിനേക്കാളും ഉത്തമമായ സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടുക്കിലേക്ക് വരിക. നിങ്ങളോട് മമത കാണിക്കുന്ന പല സ്ഥലങ്ങളുണ്ടെങ്കിലും നിനക്ക് ഗുണം ചെയ്യുന്ന ഏക സ്ഥലം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിനക്കെപ്പോഴും വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ഇടം തന്നെയാണ്. സോ യു കം ടു എ ബെറ്റർ പ്ലേസ്. കർത്താവിൻ്റെ സന്നിധിയാണ് നിനക്ക് ഇന്ന് വരാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. സോ അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇപ്പോൾ പതിവായിട്ട് ട്രാൻസ്ലേഷനുണ്ട്. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന ഈ തിരുവചന ഭാഗം എനിക്കറിയില്ല എത്രത്തോളം ട്രാൻസ്ലേഷനുമായിട്ട് ചേർന്ന് പോകാൻ കഴിയുമെന്ന്. അതുകൊണ്ട് ഞാനത് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണ്. ഇനിയൊരു അവസരമുണ്ടെങ്കിൽ ട്രാൻസ്ലേഷന് പറ്റിയ നിലയിൽ തിരുവചനം കുറച്ചുകൂടെ ഒരുക്കിക്കൊണ്ടുവരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ സോറി ഫോർ ദാറ്റ്. എൻ്റെ സംഭാഷണ ശൈലിയുമായിട്ട് എനിക്ക് ചിലപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആളെ പരിഗണിക്കാൻ കഴിഞ്ഞെന്നിരിക്കത്തില്ല. ചിലപ്പം ഈ കാര്യത്തിലൊരു ദാക്ഷിണ്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എങ്കിലും ചില ചെറിയ ഇംഗ്ലീഷിലൊക്കെ നിങ്ങളോട് ചില മെയിൻ പോയിന്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന തിരുവചന ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ നിങ്ങളുടെ ബോധതലത്തെ കൊണ്ടുവരേണ്ട ഒരു ധ്യാനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. എല്ലാ വചനവും നമുക്ക് ഒരുപോലെ ഒരേ നിലവാരത്തിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ചില വചനങ്ങൾ നമുക്കൊരു പ്രോഫറ്റിക്കൽ ആയിട്ട് ഒരു പ്രസംഗ രൂപത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ മറ്റ് ചില വചനങ്ങൾ അങ്ങനെ പ്രസംഗിച്ച് പോകാൻ പറ്റുന്ന വചനങ്ങളല്ല. അത് കുറച്ചും കൂടെ ഒരു പഠനമായിട്ടോ ധ്യാനമായിട്ടോ ഒക്കെ ആയിരിക്കാം സംസാരിക്കേണ്ടത്. കാരണം അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിച്ചെന്നിരിക്കത്തില്ല. സോ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ അവസാനം വരെ നിങ്ങൾ ബോധപൂർവം നിലനിർത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പല കാര്യങ്ങളും നഷ്ടമായി തീരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് ഭയമുണ്ട്. സോ ലാഘവത്തോടെ കേട്ടിരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയത് കേൾക്കാനായിട്ട് നിങ്ങളിരിക്കരുത്. ദൈവത്തിന് നിങ്ങളോട് ഏത് കാര്യത്തിലൂടെയാണ് സംസാരിക്കാൻ കഴിയുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇക്കാര്യത്തിൽ എല്ലാ പ്രസംഗവും ശ്രദ്ധയോടെ കേൾക്കണം. ലോകത്തിൽ ഒത്തിരി ഭക്തന്മാർ യേശുവിനെ അഡ്മയർ ചെയ്യുന്നുണ്ട്. സി ദർ ആർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ്, ദേ ആർ അഡ്മയറിങ് ജീസസ്, ദേ ആർ അഡോറിങ് ജീസസ്. ഈവൻ ക്രിസ്ത്യാനിറ്റിക്ക് പുറത്തു പോലും യേശു ക്രിസ്തുവിനെ അഡ്മയർ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. ആൻഡ് ഇൻ ചർച്ച് ഇറ്റ്സെൽഫ് വി ക്യാൻ ഫൈൻഡ് മെനി പീപ്പിൾ ദോസ് ഹു ആർ അഡ്മയറിങ് ക്രൈസ്റ്റ്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കേണ്ട, അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ അഡ്മയർ ചെയ്യുന്നു, നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ എന്നെ അഡ്മയർ ചെയ്യുന്നു, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്നെ ദൂരത്ത് വെച്ചിരിക്കുന്നു. സോ ദ പീപ്പിൾ ദോസ് ഹു ആർ അഡ്മയറിങ് ക്രൈസ്റ്റ് സ്റ്റിൽ ക്യാൻ ലീവ് ഇൻ ഡാർക്ക്നെസ്. പക്ഷെ മറുവശത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, വൺ ഹു ഫോളോസ് മീ, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിലല്ല അവൻ വെളിച്ചമുള്ളവനാണ്. സോ യേശുവിനെ അഡ്മയർ ചെയ്യുന്നവന് ഇരുട്ടിൽ വസിക്കാനുള്ള സാധ്യത ഉള്ളപ്പോൾ യേശുവിനെ അഡ്മയർ ചെയ്യുന്നതിനോട് കൂടെ യേശുവിനെ അനുഗമിക്കുന്നവന് അവന് വെളിച്ചത്തിൽ നിരന്തരം വസിപ്പാനുള്ള ഏറ്റവും വലിയ അവസരമുണ്ട്. സോ ഞാൻ നിങ്ങളെ ഇന്ന് നിങ്ങളൊരു യേശുവിനെ അഭിനന്ദിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനോട് ഹൃദയം തുറന്ന് സ്നേഹമുള്ള ഒരു വ്യക്തിയായി നിൽക്കുന്ന നിൽപ്പിൽ നിന്നും ഒരു പടിയും കൂടെ മുന്നോട്ട് വന്നിട്ട് ബി എ ഫോളോവർ ഓഫ് ജീസസ്, യേശുവിനെ അനുഗമിക്കുന്നവനാകുക. അതാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 12 വായിക്കുന്നത്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇരുട്ടിൽ വസിക്കുന്നില്ല, അവൻ വെളിച്ചമുള്ളവനാണ്. സോ അഡ്മയറിങ് ജീസസ് ഈസ് വൺ ഫാക്ട്, ഫോളോയിങ് ജീസസ് ഈസ് അനദർ ഫാക്ട്. നമ്മുടെ ആരാധനകളെല്ലാം അനുഗമനമായിട്ട് മാറണം. ക്രിസ്തു ഒരു ആരാധ്യ പുരുഷനാണ്, പക്ഷേ ക്രിസ്തു ദിനം പ്രതി അനുഗമിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഒരു മാതൃകാ പുരുഷനും കൂടെയാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. യേശുവിനെ നിങ്ങൾ ശ്രദ്ധയോടെ, ഇത് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ ഒന്നോ രണ്ടോ സൺഡേസ് ഒന്നൊന്നര വർഷം മുമ്പ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ചില നാളുകളായി, നാളുകളല്ല ചില വർഷങ്ങളായി, എൻ്റെ പഠനവും എൻ്റെ ധ്യാനവും എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിലെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധയോടെ പഠിക്കാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ വളരെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ച ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ രണ്ട് വർഷം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടോ മൂന്നോ ബുക്സുകൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള പഠനങ്ങളെല്ലാം ബൈബിളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ, ദ ലൈഫ് ഓഫ് ജീസസ്, ദ ടീച്ചിങ് ഓഫ് ജീസസ്, ദ മിനിസ്ട്രി ഓഫ് ജീസസ്. അപ്പോൾ എനിക്ക് ഈ അത്ഭുത പുരുഷനെ അടുത്തറിയും തോറും അവനെക്കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും വളരെ എൻ്റെ ഹൃദയത്തെ വളരെ എൻകറേജ് ചെയ്തിട്ടുള്ള ചിന്തകളാണ്. ഇന്ന് ഞാൻ യേശുവിനെ ശ്രദ്ധയോടെ വാച്ച് ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് യേശു പകർന്നു തന്ന ചില പ്രിൻസിപ്പിൾസ് അല്ല, സി വെൻ യു ഹിയർ ദ വേർഡ് ഡോണ്ട് ട്രൈ ടു റിസീവ് സെർട്ടൻ പ്രിൻസിപ്പിൾസ് അബൌട്ട് ക്രൈസ്റ്റ്. യേശു ഒരു പ്രിൻസിപ്പിളല്ല, പഴയ നിയമം ഒരു പ്രിൻസിപ്പിളായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ നമുക്ക് ആ പ്രിൻസിപ്പിൾ എന്തായിത്തീർന്നു, ജഡമായിത്തീർന്നു. ക്രിസ്തു നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു പ്രിൻസിപ്പിൾ കേൾക്കുന്ന പോലെ കേൾക്കരുത്. അങ്ങനെ കേൾക്കുമ്പോൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു മൂടുപടം കിടക്കും. കാരണം വേർ ദർ ഈസ് പ്രിൻസിപ്പിൾ ദർ ഈസ് ഓൾവേസ് വേ. അതായിരുന്നു പഴയ നിയമത്തിൻ്റെ പ്രത്യേകത. പക്ഷെ യേശു ക്രിസ്തുവിലേക്ക് തിരിയുന്നത് പ്രിൻസിപ്പിളിന് വേണ്ടിയല്ല. യേശു ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ എന്താ, ദർ ഇസ് സ്പിരിറ്റ്. ആ സ്പിരിറ്റ് നിങ്ങൾക്ക് യേശുവിനെ അവൻ്റെ പൂർണ്ണ നിർമ്മലതയോടെ നിൻ്റെ ഉള്ളിലേക്ക് കർത്താവ് അങ്ങ് ബഡ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഉണ്ട് ആ ഒരു തലത്തിൽ വേണം കേൾക്കാൻ. ആ യേശുവിനെക്കുറിച്ചുള്ള ഒരു പ്രിൻസിപ്പിൾ ഞാൻ പഠിച്ചു എന്ന തലത്തിനപ്പുറത്തേക്ക് നിങ്ങൾ യേശുവിനെ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാനും ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യനായി തീരാനുമുള്ള നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടിയാണ് ഞാൻ യേശുവിൽ നിന്ന് പഠിച്ച ഈ ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. ഓക്കെ, ഒന്ന്, ജീസസ് ഈസ് എ മാൻ ഓഫ് സ്പിരിറ്റ്. അവൻ ആത്മാവിൻ്റെ മനുഷ്യനായിരുന്നു. യേശു ക്രിസ്തു ആത്മാവിൻ്റെ മനുഷ്യനായിരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേവലം ചിന്തിക്കരുത് യേശു ക്രിസ്തു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ഇങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണെന്ന് മാത്രം ചിന്തിക്കരുത്, അതിൽ മാത്രം ഒതുങ്ങരുത്. അവൻ്റെ വ്യക്തിത്വവും ആളത്വവും എല്ലാം എങ്ങനെയായിരുന്നറിയോ, പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെട്ടു വന്നത്. നമുക്കതിനൊരു വാക്യം വായിക്കാം, ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം, എനിക്ക് തോന്നുന്നു 40-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, ലൂക്ക് ചാപ്റ്റർ 2:40.
പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു.
യെസ്, യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണ് അവൻ ആത്മാവിൽ ബലപ്പെട്ടു, സ്ട്രോങ് ഇൻ ഹോളി സ്പിരിറ്റ്. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ യേശുവിൻ്റെ ജനനസമയം തൊട്ടേ യേശുവിലുള്ള പ്രത്യേകത, ഈവൻ വെൻ ഹി വാസ് ഇൻ ദ വൂംബ് ഓഫ് ഹിസ് മദർ ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ്, ആൻഡ് ഇൻ നസറത്ത് വെൻ ഹി വാസ് ഗ്രൂയിങ് ഹി വാസ് ഫുള്ളി സ്ട്രോങ് ഇൻ ഹോളി സ്പിരിറ്റ്. അവൻ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാപൂർണനായിരുന്നു, നസറത്തിൽ വളർന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടു പോന്നു, ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞു, ഗലീലയിലേക്ക് പോയതും ഗലീലയിലേക്ക് വന്നതും ആത്മാവ് നിറഞ്ഞവനായിട്ടാണ്. സോ യേശുവിനെ നാം കാണുന്നത് എങ്ങനെയാണ്, ഈസ് എ മാൻ ഓഫ് സ്പിരിറ്റ്, ആത്മാവിൻ്റെ മനുഷ്യൻ. ഓക്കെ, ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഞാനൊരു ആത്മാവിൻ്റെ മനുഷ്യനാണോ? നമുക്കെല്ലാവർക്കും നമ്മുടെ ഒരു ടെമ്പറമെൻ്റ് ഉണ്ട്. ടെമ്പറമെൻ്റ് അതിനൊരു മലയാള അർത്ഥം കൊടുത്താൽ നമുക്കെല്ലാവർക്കും നമ്മളിൽ അടങ്ങിയിരിക്കുന്നൊരു മൗലികമായ പ്രവണതയുണ്ട്, ഒരു മൗലിക പ്രവണത. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. നിങ്ങൾ വിചാരിക്കുന്ന അത്രയും നമ്മൾ ഓരോരുത്തരും നിഷ്പക്ഷമതികളല്ല. നമ്മുടെ ദിശ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ, ഇവയൊക്കെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ നിങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്നാരും മോചിതരല്ല. നിങ്ങൾ വളർന്ന പഞ്ചായത്ത്, സ്കൂള്, വീട്, പേരൻസ്, പഠിച്ച സ്ഥലം, രക്ഷിക്കപ്പെട്ട സഭ, അവിടെ നിങ്ങളെ ദൈവനെ പഠിപ്പിച്ച എൽഡേഴ്സ്, ഇവരെല്ലാവരും ഒക്കെ നിങ്ങളെ സ്വാധീനിച്ചിട്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ ലൈഫിൽ രൂപപ്പെട്ട് കിടക്കുന്ന ഒരു ടെമ്പറമെൻ്റ് ഉണ്ട്. ഓക്കെ, പേഴ്സണാലിറ്റി ടെമ്പറമെൻ്റ് രണ്ടും രണ്ട. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം ഉടലെടുക്കുന്നത് ഒരു മനുഷ്യൻ്റെ ടെമ്പറമെൻറ്റിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ചില മൗലിക പ്രവണതകൾ ബേസിക്കായിട്ട് ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒരു മനുഷ്യൻ ആരാന്നറിയാവോ? ഒരു മനുഷ്യൻ അവൻ അവൻ്റെ പേഴ്സണാലിറ്റിയുടെ മനുഷ്യനാണ്, അവൻ അവൻ്റെ ടെമ്പറമെൻറ്റിൻ്റെ മനുഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ബ്രദർ. ഇതൊക്കെ നമുക്കെന്താണ്, നമ്മളുമായിട്ട് എന്താ വിഷയം? നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയോ. നിങ്ങളിൽ ചിലർ ശാന്ത പ്രകൃതിക്കാരാ, ഇൻട്രോവേർട്ടാ. ഒരാളെ നിങ്ങൾ പെട്ടെന്നൊന്നും കയറി അങ്ങ് പരിചയപ്പെടത്തില്ല, ആളെ മനസ്സിലാക്കിയ ശേഷമേ പരിചയപ്പെടത്തുള്ളൂ. നിങ്ങൾക്കൊരാളെ പെട്ടെന്ന് ആവേശത്തോടെ അയാളെ നിങ്ങൾ അയാളുമായിട്ട് ഇടപെടത്തില്ല, നിങ്ങൾ അല്പം മാറി നിൽക്കും. എല്ലാവരും ഒക്കെ സംസാരിച്ച് തീർന്ന ശേഷം നിങ്ങൾ അയാളോട് സംസാരിക്കുന്നത്, കാരണം നിങ്ങളൊരു ശാന്ത പ്രകൃതിക്കാരനാണ്. അത് നിങ്ങളുടെ ടെമ്പറമെൻറ്റാണ്. ആ ടെമ്പറമെൻ്റ് നിങ്ങളിൽ പല കാരണങ്ങളാൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൗലിക പ്രവണതകൾ പിറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളൊരു പ്രത്യേക പേഴ്സണാലിറ്റി ഉള്ള ആളായിരിക്കുന്നത്. ഇതിൽ നിന്ന് ആരും മോചിതരല്ല. യു ആർ എ വിക്ടിം ഓഫ് യുവർ ടെമ്പറമെൻറ്റ്. ഇനി മറ്റു ചിലരുണ്ട്, അവർ ഏത് കാര്യത്തിലും ഇടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് നാണക്കേടൊന്നുമില്ല, ആള് കളിക്കാൻ നാണക്കേടില്ല. ആൾക്കാരുടെ അടുത്ത് പോയി എവിടെയാണ് ഷൈൻ ചെയ്യാൻ പറ്റുന്നത് നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർ. ഏറ്റവും ഹീറോ ആയിട്ട് നിൽക്കുന്ന ആളുടെ അടുത്ത് ചേർന്ന് സംസാരിക്കുമ്പോൾ അവർ ഓർക്കുന്നത് ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റി കിടക്കുന്ന എൻ്റെ ഈ കല്ലിന് സൗരഭ്യം കിട്ടും. സോ അവരെപ്പോഴും കാര്യങ്ങൾ പെട്ടെന്ന് ഡീൽ ചെയ്യും. അവർ അവരുടെ ടെമ്പറമെൻ്റ് അങ്ങനെ, അവരുടെ പേഴ്സണാലിറ്റി രൂപപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ടെമ്പറമെൻറ്റിന് പല ഘടകങ്ങൾ അവർക്കുണ്ടായിരിക്കാം. വേറെ ചിലരുണ്ട്, അവർ ഒത്തിരി അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ പ്രതികരിച്ചിരിക്കും, കാര്യങ്ങൾ നേരെ എല്ലാം നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ ചാടി വീണിരിക്കും. ഇനി അങ്ങനെയുള്ളവരുടെ മറ്റൊരു പ്രകൃതം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വഴിയിൽ ഒരു അപകടം കണ്ടാൽ അവരെന്ത് ചെയ്യുന്നറിയോ, അവരെടുത്ത് ചാടി വീഴും അതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ അവർ ഫോൺ നമ്പറിൽ പോലീസിനെങ്കിലും അറിയിച്ചിരിക്കും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് അവർ ദേ ആർ ഡിമാൻഡിങ് ഓൾസോ മച്ച്. ഈ അങ്ങനെ അഗ്രസീവായ ക്യാരക്ടർ ഉള്ളവർക്കുള്ളൊരു പ്രത്യേകത, അവരെപ്പം എവിടെ വന്നാലും അവർക്ക് ഒത്തിരി ഡിമാൻഡ്സും ഉണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരാണ് ഇവരല്ല. ശാന്തന്മാർ, താഴ്മയുള്ളവർ, കുനിഞ്ഞു നടക്കുന്നവർ, ശബ്ദത്തിന് കനക്കുറവുള്ളവർ, മറ്റു ചിലർ പറയുന്ന കാര്യങ്ങൾ അറുത്തു മുറിച്ച് ശക്തിയോടെ പറയുന്നവർ, കണ്ണും മുഖവും നഖവും നോക്കാതെ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്, വളച്ചൊടിക്കാതെ പറയുന്നവർ, വേറെ ചിലർ ആക്രമിക്കുന്നവർ, ഇതെല്ലാം നിങ്ങളുടെ ടെമ്പറമെൻറ്റിൻ്റെ ഭാഗമായി നിങ്ങളിൽ ഉരുത്തിരിഞ്ഞ പേഴ്സണാലിറ്റിയാണ്. പക്ഷേ എൻ്റെ യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, ഹീ ഈസ് നോട്ട് എ മാൻ ഓഫ് ടെമ്പറമെൻറ്റ്. അവൻ മൗലിക പ്രകൃതത്തിൻ്റെ ഒരു പ്രകടനമല്ലായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രദർശനമല്ലായിരുന്നു യേശു. ദാറ്റ് ഈസ് ചലഞ്ചിങ് മീ. അതാണ് എനിക്ക് ഈ അത്ഭുത പുരുഷനായ ക്രിസ്തുവിൽ കണ്ട അത്ഭുതം. അവനവൻ്റെ പേഴ്സണാലിറ്റിയുടെ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആളല്ലായിരുന്നു, കാരണം അവൻ പരിശുദ്ധാത്മാവിൽ അവൻ മറിയയുടെ ഉദരത്തിൽ ജനിച്ചു. അവൻ അവൻ്റെ ആ ഗ്രാമത്തിൽ അവൻ്റെ പേഴ്സണാലിറ്റിയെ രൂപപ്പെടുത്താൻ സാധ്യതയുള്ള ആ ഗ്രാമത്തിലെ സകല കാര്യങ്ങൾക്ക് നടുവിൽ അവൻ ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു. താൻ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെട്ടവർ സമകാലികരായ മറ്റ് യഹൂദ മതത്തിലെ ശുശ്രൂഷക്കാരുടെ ട്രെൻഡിലേക്ക് തൻ്റെ ജീവിതം പോകാതെ വണ്ണം, ഹി വാസ് മോൾഡഡ് ബൈ ദ സ്പിരിറ്റ്. ആൻഡ് യു സീ ക്രൈസ്റ്റ് ആസ് എ മാൻ ഓഫ് സ്പിരിറ്റ്, നോട്ട് ആസ് എ മാൻ ഓഫ് ടെമ്പറമെൻറ്റ്. ഇസ് ഇറ്റ് എ ചലഞ്ച് ഫോർ യു? എനിക്കിതൊരു ചലഞ്ചാ. നമ്മൾ ഭാര്യമാരൊക്കെ പറയത്തില്ലേ, അച്ചായൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പം നിങ്ങൾ പറയുന്നതെന്നറിയോ, അച്ചായൻ പരിശുദ്ധാത്മാവിനാൽ സംസ്കരിക്കപ്പെട്ടിട്ടില്ല, പുള്ളിയുടെ ടെമ്പറമെൻറ്റിലാണ് പുള്ളി ഇപ്പോഴും ജീവിക്കുന്നതെന്നുള്ള. പക്ഷെ നമുക്ക് അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കുക, യേശുവിനെ നോക്കൂ. തോന്നരുതൊന്നും, ഈ താഴ്മയുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ചിലവാണ് ജീവിതം. കാരണം എന്നറിയോ, ഈ താഴ്മ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവർക്ക് ഒത്തിരി കഷ്ടപ്പാടുണ്ട്. നിങ്ങളെക്കുറിച്ച് പൊതുവെയുള്ള ഒരു സഭയ്ക്കകത്തുള്ള ഒരു വിവരം, നിങ്ങളൊരു ശാന്തനായ മനുഷ്യനാണ്, താഴ്മയുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും ഒരു താഴ്മയുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ താഴ്മ നിങ്ങൾക്ക് എന്തായിരിക്കും? ഒരു തലവേദനയാണ്. കാരണം എന്നറിയോ, ഈ പേര് കളയാതിരിക്കാനാണ് പിന്നെ ജീവിതകാലം മുഴുവനുള്ള നിങ്ങളുടെ കഷ്ടപ്പാട്. എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്നെക്കുറിച്ചുള്ള പൊതുവെയുള്ള ധാരണ, ഞാൻ അങ്ങനെ പെട്ടെന്ന് കയറി പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല എന്നാണ് എൻ്റെ ധാരണ. ഇനി ഞാനത് ബഹളം ഉണ്ടാക്കി സംസാരിച്ച് പുള്ളിയുടെ മുഖത്ത് നോക്കി സംസാരിച്ച് എന്ത് ചെയ്യേണ്ട, എന്നെക്കുറിച്ചുള്ള ആ ധാരണ കളയണ്ട. അപ്പം ഈ വ്യക്തി ഈ താഴ്മയെ ടേക്ക് ഓവർ ഓഫ് ചെയ്യുന്നത് നോട്ട് ആസ് ദ വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ സംസ്കരിക്കപ്പെട്ട താഴ്മയല്ലത്, അത് അവൻ്റെ ടെമ്പറമെൻ്റ് വഴി രൂപപ്പെട്ട് വന്ന പേഴ്സണാലിറ്റിയാണ്. ബട്ട് സ്റ്റിൽ വി ഡു ബിലീവ് ദാറ്റ് ഈസ് സ്പിരിച്വൽ. അത് അത്ര കണ്ട് സ്പിരിച്വൽ അല്ല, കാരണം അവനതിനു വേണ്ടി ചുമക്കുന്ന വില വലുതാ. ബ്രദറെ നിങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല. എന്താണെന്നറിയോ, യെസ് ഹി ഈസ് എ ഗുഡ് പേഴ്സൺ, ഹി ഹാസ് ഹംബിൾനെസ്, അദ്ദേഹം ശാന്തനാണ്. പക്ഷേ ഹിസ് ഹംബിൾനെസ്, അദ്ദേഹത്തിൻ്റെ താഴ്മ വി എക്സ്പ്ലെയിൻ ഇൻ ടേംസ് ഓഫ് ഹിസ് നാച്ചുറൽ എബിലിറ്റി, നോട്ട് ഇൻ ടേംസ് ഓഫ് ഹോളി സ്പിരിറ്റ്. എനിക്കെൻ്റേതായ ടെമ്പറമെൻറ്റുകളുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടു, വീണ്ടും എനിക്ക് കർത്താവിൻ്റെ വേലയിലായി, പക്ഷേ എന്നെ ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്ന എൻ്റെ മൗലിക വ്യക്തിത്വമുണ്ട്. പക്ഷേ ഈ മൗലിക വ്യക്തിത്വം പരിശുദ്ധാത്മാവിനാൽ സംസ്കരിക്കപ്പെട്ടെടുക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവിനാൽ അത് ശുദ്ധീകരിക്കപ്പെട്ടെടുക്കുമ്പോഴാണ് ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാകുന്നത്. ഐ ബിക്കം എ സ്പിരിറ്റ് ഓഫ് മാൻ, മാൻ ഓഫ് സ്പിരിറ്റ്. യേശുവിനെ കുറിച്ച് ശ്രദ്ധിക്കാം, നമുക്കിനി യേശുവിലേക്ക് വരാം. ഇത്രയൊക്കെ ഇൻട്രഡക്ഷൻ പറഞ്ഞത് നിങ്ങൾക്കൊന്ന് എന്നോട് ചേർന്ന് നിൽക്കാനായിട്ട്. യേശുവിൻ്റെ ബേസിക്കായ ക്യാരക്ടർ എന്തായിരുന്നു? അവൻ താഴ്മയും സൗമ്യതയുള്ളവൻ. യേശു എങ്ങനെയുള്ളവനായിരുന്നു? സൗമ്യതയും താഴ്മയുള്ളവൻ. നമ്മൾ യെശയ്യാപ്രവചനം 42-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അതിൽ പല വാക്കുകളുണ്ട്, അതിൽ 2, 3, 4, 19 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, എൻ്റെ ദാസൻ അവൻ ചില സമയത്ത് ചെകിടനെ പോലെ ജീവിക്കും, ചില സമയത്ത് ഒന്നും കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് അന്ധനെ പോലെ ജീവിക്കും, ചില സമയത്ത് അവൻ എങ്ങനെ ജീവിക്കും, തെരുക്കളിൽ അവൻ നിലവിളിക്കുകയില്ല, ഒച്ച ഉണ്ടാക്കുകയില്ല, അവൻ്റെ ശബ്ദം കേൾപ്പിക്കത്തില്ല. ദാറ്റ് ഈസ് ഹിസ് പേഴ്സണാലിറ്റി. അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് പുള്ളി നിലവിളിക്കത്തില്ല. നമുക്കിങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായമുണ്ടല്ലേ, പുള്ളി ഒച്ചയൊന്നും വെക്കത്തില്ല, പുള്ളി നിലവിളിക്കത്തില്ല, ശബ്ദം ഉണ്ടാക്കത്തില്ല, പുള്ളി എപ്പോഴും ഒരു പുള്ളിയുടെ അഭിപ്രായം പറയാൻ താമസത്തോടെ പുള്ളി വെയിറ്റ് ചെയ്യും, മാറി നിൽക്കും. പക്ഷെ അതിൻ്റെ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അവൻ ചതഞ്ഞയോടെ ഒടുക്കിയില്ല, പുകയുന്ന തിരിയെ കെടുത്തത്തില്ല, അവൻ സത്യത്തോടെ എന്ത് ചെയ്യും? അതുകൂടി ഒന്ന് വായിക്കണം. ഇവൻ ഈ തെരുക്കളിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കത്തില്ല, വേണ്ടാതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഹി വിൽ നോട്ട് ഷോ ഹിസ് ടെമ്പറമെന്റ്. അവൻ അവൻ്റെ ടെമ്പറമെന്റ് വെളിപ്പെടുത്തത്തില്ല, പക്ഷേ അവൻ എന്ത് ചെയ്യും? സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഇനി നമ്മളായിട്ട് ഇനി ഒച്ച ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച പുള്ളി എന്ത് ചെയ്യും? സത്യം കാണുമ്പോൾ മാറി നിൽക്കത്തില്ല. അതാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. എന്താണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത? ദ ലൈഫ് ഓഫ് ജീസസ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ലയൺ ഓഫ് ജൂഡ ആൻഡ് ലാംബ് ഓഫ് ഗോഡ്. യേശുവിൻ്റെ ജീവിതം യഹൂദ സിംഹമായിരിക്കുന്നവൻ്റെയും കർത്താവായ യേശു ക്രിസ്തു കുഞ്ഞാടായിരിക്കുന്നതിൻ്റെയും ഒരു പൂർണ്ണ എസൻസിലുള്ളതായിരുന്നു യേശുവിൻ്റെ ജീവിതം. ഹാലലുയ്യ. ഒരു വശത്ത് അവൻ തെരുക്കളിൽ ശബ്ദമുണ്ടാക്കാത്തവനായിരുന്നു, ഒരു വശത്ത് അവൻ തെരുക്കളിൽ ശബ്ദം ഒച്ച വെക്കാത്തവനായിരുന്നു, ഒരു വശത്ത് അവൻ കണ്ണ് കെട്ടിയവനെ പോലെ ജീവിച്ചു, ഒരു വശത്ത് അവൻ കാതുകൾ പൊത്തി ജീവിച്ചു, ഞാനിതും അറിയുന്നില്ലേ എന്ന് പറഞ്ഞ്. പക്ഷെ മറുവശത്ത് അവൻ സത്യത്തെ, ഹാലലുയ്യ, ഈ ഭൂമിയിൽ നിവർത്തിപ്പാൻ അവൻ അതിശക്തമായിട്ട് നിലകൊണ്ടു. ഹാലലുയ്യ. സോ യേശുവിൽ നിങ്ങൾ നോക്കുമ്പോൾ രൂപപ്പെട്ടു വന്ന ഒരു ടെമ്പറമെൻ്റ് അല്ല, രൂപപ്പെട്ടു വന്ന ഒരു പേഴ്സണാലിറ്റി അല്ല. ഈ മനുഷ്യനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഓരോ സന്ദർഭങ്ങളും കാണുന്നത് ഇത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ മനുഷ്യനായിട്ടാണ് കാണുന്നത്. ചലഞ്ച് അതാണ് എന്നെ അനുഗമിക്കുന്നതിന് വെളിച്ചത്തിൽ നടക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ടുഡേ ഇഫ് യുവർ ലൈഫ് is being explained in the terms of your temperament, or is your life is still being explained in the terms of Holy Spirit? പരിശുദ്ധാത്മാവിന്റെ ടേമിലാണോ നിന്നെ ഇപ്പോൾ ആൾക്കാർ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, അതോ നിന്റെ ടെമ്പറമെന്റിന്റെ നിലയിൽ നിന്നാണോ കർത്താവ് നിന്നെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? That both things are different. ഇനി നമുക്ക് ഈ യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ വഴിയിൽ ശബ്ദം കേൾപ്പിക്കാത്ത യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കാം. അവൻ വഴിയിൽ ശബ്ദം കേൾപ്പിച്ചല്ലോ, പക്ഷേ ചന്തസ്ഥലത്ത് വിളിച്ചു, ആട്ടവാറെടുത്തു. ശരിയാണോ? നമ്മളാണെന്ന് എന്തായിരിക്കും? വഴിയിൽ ശബ്ദം കേൾപ്പിക്കാത്ത പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിയോടെ മാത്രമേ പോകത്തുള്ളൂ. പക്ഷെ യേശു അങ്ങനെയല്ലായിരുന്നു. യേശുവിൽ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു പ്രതികരണങ്ങൾ. ഒരു വശത്ത് യേശു ശബ്ദമുണ്ടാക്കാതെ നിന്നു. നിങ്ങൾ യേശുവിനെ ഈ നിലയിൽ പഠിക്കണം, പ്രിൻസിപ്പിളായിട്ട് പഠിക്കരുത്. യേശുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ തന്നെ അത് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടണം. നിങ്ങൾ യേശുവിന് വേണ്ടി കൊതിക്കുന്നതിന് കാരണം ഇതായിരിക്കണം, അവനൊരു അത്ഭുത പുരുഷനാണ്. സി, തേജസ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുറമേ അണിഞ്ഞ ഒരു ഗ്ലോറി അല്ല നഷ്ടപ്പെട്ടത്. നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് നഷ്ടപ്പെട്ടത്. നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കുറെ കൂടെ പ്രകാശം ശരീരത്തിൽ അനുഭവിക്കുന്നില്ല, ക്രിസ്തുവിൻ്റെ പ്രകൃതത്തിൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾ വളരുമെന്ന് അതിൻ്റെ അർത്ഥം. അതിവിടെ നടക്കുന്നത്. ഈ ഗ്ലോറി എന്ന് പറയുന്നത് ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏതാ എക്സ്റ്റേണൽ ഗ്ലോറി. യേശുവിനെ കാണുമ്പോൾ അവൻ ഇരിക്കും പോലെ നിങ്ങൾ ഇരിക്കും. പക്ഷെ അകത്ത് ഫ്രം വൺ ഡിഗ്രി ഓഫ് ഗ്ലോറി ടു അനദർ ഡിഗ്രി ഓഫ് ഗ്ലോറി യു ആർ ഗ്രോയിങ് ബൈ റിസീവിങ് ദ ക്യാരക്ടർ ഓഫ് ജീസസ്. യേശുവിൻ്റെ ക്യാരക്ടർ എൻ്റെ ഉള്ളിൽ നിറയുമ്പോഴാണ് ഞാൻ ഒരു ഗ്ലോറിയുടെ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിൽ. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ, അത് നടന്നുകൊണ്ടിരിക്കുക. യേശുവിന് നിങ്ങളെ പരിപൂർണമായി നിങ്ങളുടെ ശരീരത്തെ ഒരു ഒരു ഗ്ലോറിയിലേക്ക് നയിക്കാൻ ഒറ്റ സെക്കൻഡ് മതി. പക്ഷേ യേശുവിന് നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ സ്വഭാവത്തിൻ്റെ തേജസ്സിനെ ഫ്രം വൺ ഡിഗ്രി ടു അനദർ ഡിഗ്രി നിങ്ങളുടെ ഈ ആയുസ്സിനെ വേണം, നിങ്ങളുടെ ജീവിതത്തെ വേണം. ഹല്ലേലൂയ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. യേശുവിനെ ഒരു ചെറിയ തുണിക്കഷ്ണം കൊണ്ട് അവൻ്റെ കണ്ണ് കെട്ടി. കണ്ണ് കെട്ടിയ ശേഷം അവരെന്നായോ അവനോട് പറഞ്ഞേ, നിന്നെ അടിച്ചത് ആരെന്ന് നീ പ്രവചിക്കുക. യേശു എന്തെങ്കിലും അവനോട് പറഞ്ഞോ? യേശു അവനോടൊന്നും പറഞ്ഞില്ല. പക്ഷേ അതേ യേശുവിനെ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രദ്ധിച്ചേ, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ട് പോകുന്ന മീനിൻ്റെ അകത്ത് ഏത് മീനിൻ്റെ വായിലാണ് ചതുരദ്രഹ്മ പണം ഉണ്ടെന്നുള്ളത് കരയിൽ നിന്ന് കണ്ട് അത് പ്രസ്താവിച്ച് അത് പിടിച്ച് മീൻ നോക്കിപ്പോ ഒരു 10 മീനിൻ്റെ വാ പൊളിച്ച ശേഷമല്ല ഈ ദ്രഹ്മ കണ്ടത്. ഏത് മീനെ പിടിച്ചോ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ സാധനം. ആ യേശുവിന് ഇച്ചിരി ഇല്ലാത്തൊരു തുണിക്കഷ്ണം തൻ്റെ കണ്ണിൽ കിട്ടുമ്പോൾ അത് അടിച്ചവനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്. ഏതാ ബുദ്ധിമുട്ട് നിങ്ങൾ പറ? സമുദ്രത്തിൻ്റെ അടിത്തട്ടിക്കൂടെ ഈ സഞ്ചരിക്കുന്ന മീനിൻ്റെ വായിലെ ദ്രഹ്മയെ കണ്ടുപിടിക്കാനാണോ ബുദ്ധിമുട്ട്? അതോ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ചെറിയ കോട്ടൺ തുണി കൊണ്ട് നിന്റെ കണ്ണ് കെട്ടുന്നവനെ ആണോ നിനക്ക് അറിയാൻ ബുദ്ധിമുട്ട്? എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഹി വാസ് എ മാൻ ഓഫ് സ്പിരിറ്റ്. അവൻ ആത്മാവിൻ്റെ മനുഷ്യനാ. ഹല്ലേലൂയ. എവിടെ സൈലൻ്റ് ആകണമെന്ന് യേശുവിന് അറിയാമായിരുന്നു. എവിടെ തൻ്റെ ജ്ഞാനം വെളിപ്പെടുത്തണമെന്ന് യേശുവിന് അറിയാമായിരുന്നു. എവിടെ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി തന്നെ തന്നെ അർപ്പിക്കണമെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഒരു വശത്ത് അവൻ താഴ്മയും വിനയവും ഉള്ളവനാണെന്നും ശബ്ദം കേൾപ്പിക്കാത്തവനാണെന്നും പറയുമ്പോൾ മറുവശത്ത് ന്യായം സ്ഥാപിക്കുവോളവും അവൻ അടങ്ങിയിരിക്കാത്തവനും കൂടെ ആയിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് യേശു എപ്പോഴും നമുക്ക് ഒരു ഒരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റായിട്ട് തോന്നുന്നത്. യേശുവിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു ഒരു ദിവസം ഈ ദേവാലയത്തിലെ ചന്തസ്ഥലത്തേക്ക് ചെന്നിട്ട് യേശു ഒരു ചാട്ടവാറെടുത്തു. ചാട്ടവാറെടുത്ത് അവൻ ചുഴറ്റി. അവനുണ്ടാക്കിയ ചാട്ടവാർ അവൻ നസ്രയത്തിൽ വെച്ച് നേരത്തെ ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല. നേരത്തെ ചാട്ടവാർ വെക്കുന്നതാണ് മാൻ ഓഫ് ടെമ്പറമെൻറ്റ്. സമയത്ത് പരിശുദ്ധാത്മാവ് ഹേമിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേൽത്ത് നിൽക്കുന്നതാണ് ആത്മാവിൻ്റെ മനുഷ്യൻ. നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ചാട്ടവാർ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. ഇന്ന് അവനോട്ടൊന്ന് കൊടുക്കണം. ഇന്നെന്നോടങ്ങാനും തിരിച്ച് പറഞ്ഞാൽ ഒന്ന് ഉറപ്പ് അവൻ്റെ കാര്യം പോക്കാം. കാരണം കുറേ നാളായിട്ട് സഹിക്കുക. അപ്പം ഇത് ടെമ്പറമെൻറ്റിൻ്റെ മനുഷ്യനാണ്. കാരണം അവൻ ചാട്ടവാറ നസ്രയത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടില്ല. അവൻ അങ്ങനെ ഒരു അജണ്ട ഇല്ലായിരുന്നു. പക്ഷെ അവൻ ഒരു ദിവസം പതിവ് പോലെ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവൻ കണ്ട കാഴ്ച എന്നറിയോ? എൻ്റെ പിതാവ് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടാൻ ഉണ്ടാക്കിയ അവിടെ നടക്കുന്ന അഴിമതി കണ്ടപ്പോൾ ആത്മാവിൻ്റെ മനുഷ്യൻ, ആത്മാവിൻ്റെ മനുഷ്യൻ, പണ്ട് തൊട്ടേ ഞങ്ങൾ അപ്പനപ്പന്മാരായിട്ട് കോപിഷ്ടനാണ്, അതുകൊണ്ട് ഈ സത്യത്തോട് ഞാൻ പോരാടുമെന്നല്ല അവൻ പറഞ്ഞത്. ഇവിടെ അവനെ തിന്നുകളഞ്ഞൊരു എരിവുണ്ട്. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മനുഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ഹി നോസ് വെയർ ടു കീപ് സൈലൻസ് ആൻഡ് ഹി നോസ് വെയർ ടു റൈസ് ഹിസ് വോയിസ്. എനിക്കൊരു കാര്യം അറിയാം, അവൻ അകത്തോട്ട് കയറുന്ന കണ്ടു, പിന്നെ നടന്ന സംഭവമൊക്കെ എന്നാണെന്നറിയാമോ? ഇംഗ്ലീഷ് സിനിമയിലെ കാര്യങ്ങൾ പോലെയാണ്. ഭയങ്കര പുകയും ബഹളവും, തട്ടി മറിച്ച് പ്രാവ് അതുവഴി പോകുന്നു, ആട് ഇതുവഴി കരഞ്ഞുകൊണ്ടോടുന്നു, മേശ തകരുന്നു. എനിക്കറിയത്തില്ല ഇവൻ കണ്ണുരുട്ടി കാണിച്ചോ മീശ വിരിച്ച് കാണിച്ചോ, പക്ഷെ ഇവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആൾക്കാർക്ക് പേടി, അവരിട്ടേ ചൂടുക. പ്രൈസലോ. വാട്സപ്പ് ഇല്ലായിരുന്നു അന്ന്. അല്ലായിരുന്നേ അവർ പിള്ളേർ സെറ്റ് ആരെങ്കിലും ഫോട്ടോ എടുത്തേന്, അപ്പം നമുക്കറിയാമായിരുന്നു അവൻ മീശ വിരിച്ചിട്ടാണ് അവൻ ഓടിയെന്ന്. ഒന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, അവൻ ആത്മാവിൻ്റെ മനുഷ്യനായി അവൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് അങ്ങോട്ട് തിന്നപ്പോഴുണ്ടല്ലോ, അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ പൊതുവെ മാഫിയ പാർട്ടികളായി കച്ചവടത്തിനിരിക്കുന്നത്, അങ്ങനെയൊന്നും പോകത്തില്ല, കൊണ്ടും കൊടുത്തുമൊക്കെ ജീവിച്ചു വരുന്നവന്മാരെ ഈ ചന്തസ്ഥലത്തിരിക്കുന്നത്, അവന്മാരെ അങ്ങനെയൊന്നും വിരട്ടിയാൽ പോകത്തില്ല. പക്ഷേ അവരന്ന് യേശുവിനെ നോക്കി, അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ, അവൻ്റെ കോപം കണ്ടപ്പോൾ, പിതാവിനോടുള്ള അവൻ്റെ എരിവ് കണ്ടപ്പോൾ, അവൻ ആത്മപൂർണനായി നിൽക്കുന്നത് കണ്ടപ്പോൾ, അവരൊന്ന് തർക്കിക്കാൻ പോലും നിന്നില്ല, ഇട്ടേ ചൂടുകയായിരുന്നു ചെയ്തേ പ്രീസലോ. അപ്പം അങ്ങനെ ആൾക്കാരെ തൻ്റെ മുഖഭാവത്തുള്ള ദൈവിക കോപം കൊണ്ട് ഓടിച്ചവനെ കുറിച്ച് മറ്റൊരിടത്ത് പറയുന്നു അവൻ സൗമ്യതയുള്ളവനാ, അവൻ ചന്തസ്ഥലത്ത് മിണ്ടത്തില്ലെന്ന്. ഇത് രണ്ടും കൂടെ ചേരുവോ? ചേരും. അതാണ് നിങ്ങളുടെ താഴ്മ പരിശുദ്ധാത്മാവിൽ സംസ്കരിക്കപ്പെട്ടെടുത്താൽ, നിങ്ങളുടെ താഴ്മ വിനയം ശാന്തത പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ടെടുത്താൽ, കർത്താവിൻ്റെ നാമം മഹിമപ്പെടേണ്ട ഒരിടത്ത് ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു വ്യാപാരം നടക്കുമ്പോൾ അവിടെ നീ കർത്താവിൻ്റെ ശബ്ദമായിട്ട് എഴുന്നേൽക്കും. നീ വളരെ നീതിബോധമുള്ളവനെ, ഏത് കാര്യത്തിനകത്തും കയറി മറുപടി പറയുന്നവനാ, നിന്റെ ആ സ്വഭാവം പരിശുദ്ധാത്മാവിനാൽ കഴുകപ്പെട്ടെടുത്താൽ നിന്നെ അടിക്കുമ്പോൾ ചില സമയത്ത് നിനക്ക് മൗനമായിരിക്കാനും കഴിയും. ഈ ജീവിതമാണ് മനോഹരമായ ജീവിതം. ഇതിനാണ് ഞാൻ യേശുവിനെ പിന്തുടരുന്നത്. ഇത് എനിക്കൊരു മിസ്റ്ററിയാണ്. പക്ഷേ അടുത്തു വരും തോറും നമുക്ക് കൂടുതൽ ആസ്വദിക്കാനും ആഗ്രഹിക്കാനും വാഞ്ചിക്കാനും ഒക്കെ യേശുക്രിസ്തുവിൻ്റെ ആ ജീവിതം നമുക്ക് ഒരു ഒരു മാതൃകയാണ്. നിങ്ങളെ ചിന്തിച്ചാൽ മതി, യേശുക്രിസ്തു ഒരു ദിവസം യേശുക്രിസ്തുവിൻ്റെ എല്ലാ വാക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഈ കണ്ടു നിൽക്കുന്നവർക്ക് ഒരു പിടിയും കിട്ടാത്തതായിരുന്നു. ഒരു ദിവസം യേശുക്രിസ്തു പറഞ്ഞു പത്രോസിനോട്, പോ സാത്താനെ എന്നവനെ വിളിച്ച അതേ കർത്താവ് തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവനെ പോ സാത്താനെ എന്ന് വിളിച്ചപ്പോൾ, ദൂരത്ത് തന്നോട് അധികം അടുപ്പമില്ലാതെ നിൽക്കുന്ന ശതാധിപനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇസ്രായേലിൽ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഏത് സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനമാണ് തൻ്റെ ജീവിതം. അതുകൊണ്ടാണ് പോ സാത്താനെ എന്ന് തന്നെ ശേഖരിച്ച പത്രോസ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ലേഖനം എഴുതിയപ്പം പറയുകയാണ്, ശകാരത്തിന് പകരം ശകാരിക്കാത്തവൻ. ശകാരം കേട്ടവനാണ് പറയുന്നത്. അപ്പം ഈ ശകാരം കേട്ടവൻ ഒരു കാര്യം മനസ്സിലായി, പുള്ളി അന്ന് പുള്ളിയുടെ ടെമ്പർ പൊട്ടിയപ്പോൾ പറഞ്ഞതല്ല, ഇവൻ ആത്മാവിൽ എന്നോട് പറഞ്ഞതാണ് അന്ന് ആ ശകാരവാക്ക്. സി, എൻ്റെ ചലഞ്ച് ഇതാ, ഞാനൊരു ഒരു ദൈവദാസന, ഒത്തിരി ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഒത്തിരി ആൾക്കാരോട് എന്നിലെ ചിന്തകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളുവാണ്, അല്ലെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരെക്കാളും കൂടുതൽ എനിക്കാണ് ഈ സ്വഭാവം ആവശ്യമായിരിക്കുന്നത്. ഞാനോട് ഒരാളെ സഹായിച്ചാൽ അയാൾക്ക് വീട്ടിൽ ചെന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ഫീൽ ചെയ്യണം, ഈ ബ്രദർ അദ്ദേഹത്തിൻ്റെ ടെമ്പറമെൻറ്റിൻ്റെ പ്രദർശനമല്ല എന്നോട് കാണിച്ചത്, അയാൾ ആത്മാവിൽ എന്നോട് പറഞ്ഞതാണ് ആ ശകാരം. പത്രോസ് പേന എടുത്തു, തൻ ലേഖനം എഴുതുമ്പോൾ അന്നത്തെ ആ കാര്യം ഓർത്തു, എന്നെ എല്ലാവരുടെയും മുമ്പിൽ സഹായിച്ചപ്പോൾ വേദന ഉണ്ടായിരുന്നെങ്കിലും നൗ ഐ കം ടു നോ ദാറ്റ് ഹി വാസ് എ മാൻ ഓഫ് സ്പിരിറ്റ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി തന്നെ അവൻ വിളിച്ച എന്താ വേട്, എന്താ വിളിച്ചേ? പോ സാത്താനെ. പക്ഷേ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പത്രോസ് ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. നിങ്ങളോട് പോ സാത്താനെ എന്ന് പറഞ്ഞവനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രണ്ടു വാക്കിലൊന്ന് പറയാം, എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പം തന്നെ പോ സാത്താനെ എന്ന് പറഞ്ഞ ക്രിസ്തു ഒട്ടും മയപ്പെടുത്തിയില്ല, പക്ഷേ തൻ തിരിച്ചറിഞ്ഞു എൻ്റെ യേശു അത് വഞ്ചനയുള്ള ഒരു ഹൃദയത്തോടെ പറഞ്ഞതല്ല. ദിസ് ഈസ് ചലഞ്ച്. നീ ഒരുവനെ സാത്താനെ എന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലിറ്ററലായിട്ട് സാത്താനെ വിളിക്കുന്ന കാര്യമല്ല പറഞ്ഞു, നീ ഒരുവനെ ആത്മാവിൽ ശകാരിച്ചാൽ നിന്റെ കൂട്ടു സഹോദരനെ തിരിച്ചറിയണം, അദ്ദേഹത്തിൻ്റെ വായിൽ വഞ്ചന ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാ പൂർണനായ ക്രിസ്തു നമുക്ക് കാണിക്കുന്നത്. അവൻ തെരുക്കളിൽ ശബ്ദമുണ്ടാക്കാതിരിക്കുമ്പോഴും അവൻ തെരുവിൽ ദൈവഗതത്തിനെതിരെ നടക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ചാട്ടവാറും കൂടെ ഉണ്ടാക്കുന്നവന്. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം, അതിൻ്റെ 4-ാം അധ്യായത്തിൽ അവൻ ആത്മാവിൽ ഗലീലയിലേക്ക് പോയി. അവൻ തിരിച്ചു വന്നത് എങ്ങനെയാണ്? ആത്മാവിൽ അവൻ തിരിച്ച് വന്നു. അപ്പം യേശുവിൻ്റെ ലൈഫിൽ തുടർമാനമായിട്ട് ഈ ആത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു. നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണു തുറന്ന് പ്രാർത്ഥിച്ചാൽ മതി. കണ്ണു തുറന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ അപ്പൻ വഴി കിട്ടിയ സ്വഭാവം എനിക്കുണ്ട്, അമ്മ വഴി കിട്ടിയ സ്വഭാവമുണ്ട്. ഞാൻ വളർന്ന സാഹചര്യങ്ങൾ എന്നിൽ രൂപപ്പെടുത്തിയ മൗലിക പ്രവണതകൾ എൻ്റെ പേഴ്സണാലിറ്റിയെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. ഞാനൊരുവേ ശാന്തനാണ്, പക്ഷേ കർത്താവേ എൻ്റെ ശാന്തത സത്യത്തോട് വരുമ്പോൾ സത്യം പറയാതിരിക്കത്തക്കവണ്ണം മുൻകൂർ ജാമ്യം എടുക്കുന്ന ശാന്തതയായിരിക്കരുത്. എൻ്റെ നീതിബോധം എന്നെ അപമാനിക്കാൻ വരുമ്പോൾ മിണ്ടാതിരിക്കത്തക്കവണ്ണം താഴ്മയുള്ളതാക്കി തീർക്കാൻ എൻ്റെ എല്ലാ മൗലിക പ്രവണതകളുടെ മേലും നിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് ശുദ്ധീകരിച്ചെടുക്കണമേ. ഹല്ലേലൂയ. അപ്പോഴാണ് നിങ്ങൾ ഒരു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സ്വഭാവമുള്ള ഒരു മനുഷ്യനായിത്തീരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങളെ കാണുന്ന ഒരു മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് പറയുന്ന അഭിപ്രായം അദ്ദേഹം നിങ്ങളുടെ സ്വഭാവം സംബന്ധിച്ച് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ചിലരെ കുറിച്ച് ആ ബ്രദറാണോ, പുള്ളി അങ്ങനെ പറഞ്ഞില്ലേ ഉള്ളു എന്ന് പറഞ്ഞാൽ നമുക്ക് പുള്ളിയെക്കുറിച്ചുള്ള പൊതുവുള്ള ധാരണ എന്നറിയാം, പുള്ളി പറഞ്ഞിരിക്കും. അപ്പം നമ്മൾ അദ്ദേഹത്തെ ഏത് തലത്തിലാണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് തലത്തിലാണ്? അദ്ദേഹത്തിൻ്റെ ടെമ്പർമെൻറ്റുടെ തലത്തിലാണ്. പക്ഷേ വേറെ ചിലരെക്കുറിച്ച് നമുക്കറിയാം, അവൻ അത്രയും ശക്തിയോടെ പറഞ്ഞെങ്കിലും അവൻ്റെ വയലെന്തില്ലായിരുന്നു? വഞ്ചനയില്ലായിരുന്നു. അവൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇനി ഇതേ കാര്യം തന്നെ ഞാൻ പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് എടുത്തു പറഞ്ഞിട്ട് ഞാൻ യേശുവിലുള്ള രണ്ടാമത്തെ സ്വഭാവത്തിലേക്ക് പോവാം. സോറി, പൗലൂസ്. പൗലൂസിനെ നമ്മൾ പൊതുവെ എങ്ങനെയാണ് അവൻ്റെ ടെമ്പറമെൻറ്റിനെ കാണുന്നത്? എങ്ങനെയാണ് ആളിച്ചരെ? പത്രോസ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതാണോ പൗലൂസ് പ്രസംഗിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? പ്രസംഗത്തിൻ്റെ മർമ്മം വെച്ച് നോക്കിയാൽ പൗലൂസ് ഇഷ്ടമെങ്കിലും ഇവിടെ നേരെ ചൊവ്വേ ഇരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആര് വരുന്ന ഇഷ്ടം? പത്രോസ് വരുന്ന ഇഷ്ടം. പൊതുവെ നമ്മുടെ മനസ്സിൽ പൗലൂസ് ഒരു അഗ്രസീവായിരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് അല്ലേ, ഒരു ഭയങ്കര ടൈറ്റ് ആള്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ യേശുവിന് ശേഷം ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ വ്യക്തിമായ ആകാതെ ജീവിച്ച മനുഷ്യനായിരുന്നു പൗലൂസ്. ഇതാ എൻ്റെ സ്വഭാവം, ഞാൻ ഇങ്ങനെയാണ് എന്നല്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പ്രദർശിപ്പിക്കുന്നത് ആത്മാവിനെയാണ്. കൈ ചൂണ്ടെടുത്ത് ഞാൻ കൈ ചൂണ്ടുന്നു, ചാട്ടവാറെടുക്കുന്നിടത്ത് ഞാൻ ചാട്ടവാറെടുക്കുന്നു, കൈകെട്ടി നിൽക്കേണ്ടിടത്ത് ഞാൻ നിൽക്കുന്നു. ഇത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചത് പൗലൂസിലാണ്. ഒരിക്കൽ പൗലൂസ് കണ്ട ഒരു കാഴ്ചയാണ്, പത്രോസ് ജാതികളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുക. അപ്പോൾ കുറേ യഹൂദന്മാർ അങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ പത്രോസ് ഒറ്റ ചാട്ടത്തിന് ബെഞ്ചെന്ന് ചാടിയ ശേഷം അത് കണ്ടപ്പോൾ പൗലൂസിൻ്റെ ഉള്ളിലെ ആ ടെമ്പറമെൻറ്റ്, അയാൾ വളർന്നു വന്നൊരു സാഹചര്യമുണ്ട്. കാരണം പരീശനാ പുള്ളി. അപ്പം പുള്ളിക്ക് അതങ്ങോട്ട് പിടിച്ചില്ല. പുള്ളി പറഞ്ഞു, നീ എന്തായി കാണിക്കുന്ന കപടഭക്തിയോ? നീ ഇത്ര നേരം ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും ഇരുന്നിരുന്ന് ഞാൻ കണ്ടതല്ലേ. നീ ഇപ്പം യഹൂദന്മാരെ കണ്ടപ്പോൾ പേടിച്ച് കൈകഴുകി നിൽക്കുന്നു. ചൂടായി. ചൂടായത് മാത്രമല്ല, എൻ്റെ പൊന്നു പ്രിയമുള്ളൊരു കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാരിൽ ഒരു ഒന്നാം സ്ഥാനത്തെ കർത്താവ് തന്നെ വെച്ചിട്ട് പോയ ഒരു മനുഷ്യനാണ് പത്രോസ്. ആദരണീയൻ, ആദരണീയനായ പത്രോസ്, അപ്പോസ്തോലന്മാരിൽ ഒന്നാമനായ പത്രോസ്, പേരുകൊണ്ട് സ്ഥാനം കൊണ്ട്. പക്ഷെ പൗലോസ് അവനെ വെട്ടി പീസാക്കി എല്ലാവരുടെ മധ്യേ. കഴിഞ്ഞ ദിവസം ഇവിടെ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ഒരു സഹോദരൻ നിങ്ങളുടെ എല്ലാവരുടെ മധ്യേ എന്നെ അങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് കൈകാര്യം ചെയ്താൽ ഞാൻ എന്താ ചിന്തിച്ചെന്നറിയാം. ഈ വേദോസം വെച്ച് ഞാൻ എൻ്റെ ടെമ്പറമെൻറ്റിൻ്റെ മനുഷ്യനാണെങ്കിൽ, ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നത് ക്ഷമിക്കണം, നമുക്ക് പരിചയമില്ലാത്ത വാക്കായത് കൊണ്ട് അത് ആവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ ടെമ്പറമെൻറ്റിൻ്റെ മനുഷ്യനാണെങ്കിലുണ്ടല്ലോ, അത് എന്നെ ഭയങ്കരമായിട്ട് അലട്ടിക്കളയും. നിങ്ങൾക്കറിയോ, വർഷങ്ങൾക്ക് ശേഷം പത്രോസ് ലേഖനം എഴുതുമ്പോൾ പത്രോസ് തൻ്റെ ലേഖനത്തിൽ അവസാന അധ്യായത്തിൽ ഇങ്ങനെ അവൻ വളരെ മനോഹരമായി കുറിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം കുറിച്ചിരിക്കുന്നത്? നമ്മുടെ ഇടയിൽ വന്നിനായിരിക്കുന്ന പൗലൂസിൻ്റെ ലേഖനങ്ങൾ അല്പം കട്ടിയാണെങ്കിലും അതെല്ലാവരും പലരും കോട്ടിക്കളയും, പക്ഷേ ആ വാക്ക് അവൻ്റെ വചനങ്ങളെല്ലാം ഘനമുള്ളത്. നിങ്ങളതെല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിച്ച് ധ്യാനിച്ച് ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാം. രണ്ട് പത്രോസിൻ്റെ മൂന്നാം അധ്യായം തോന്നും. അങ്ങനെ നമ്മുടെ ആ വാക്ക് ശ്രദ്ധിച്ചോ, നമ്മുടെ പ്രിയ സഹോദരനായ അവർ ബിലവഡ് ബ്രദർ, തന്നെക്കാൾ ജൂനിയർ ആയിരിക്കുന്ന പൗലോസ് പരസ്യമായി തന്നെ ശാസിച്ചപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസിലുള്ള ആത്മാവിൻ്റെ ശുശ്രൂഷയെ തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് തന്നെ തന്നെ താഴ്ത്തി. എന്നിട്ട് പറയാണ്, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച, ഞാൻ ഓർക്കുക, അന്നത്തെ സഹോദരന്മാരുടെയൊക്കെ ഹൃദയത്തിൽ വസിച്ചിരുന്ന ദൈവാത്മാവിൻ്റെ ആ ഡെപ്ത് വളരെ വലുതായിരുന്നു, കൊതിക്കുന്നതായിരുന്നു. എനിക്കങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എത്ര ദിവസം കൊണ്ട് റീകവർ ആകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പകുതി എൻ്റെ ടെമ്പറമെൻറ്റാണ്. എൻ്റെ ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവ് സംസ്കരിച്ചിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. എനിക്ക് നന്നായി പ്രസംഗിക്കാനല്ല എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ടത്, എന്നിലെ ഈ സ്വഭാവത്തെ കഴുകിയെടുത്തിട്ട് എന്നിലെ താഴ്മ യഹോവയ്ക്ക് മഹത്വമായിട്ടും എന്നിലെ അഗ്രസീവ്നെസ് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ടും ഉപയോഗിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അന്ന് അഗ്രസീവായിരിക്കുന്ന പൗലോസിലെ ആത്മാവിനെ തിരിച്ചറിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പത്രോസ് എഴുതുകയാണ്, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തണക്കോണം നിങ്ങൾക്ക് ഈ വചനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. ഇന്ന് അതിൻ്റെ കൂടെ അവനെ പൊക്കിയും കൂടെ പറഞ്ഞു, എന്താ അതെല്ലാം കടുകെട്ടിയ പുളി, വളരെ തിയോളജിക്കലായിട്ട് എഴുതുന്ന ഒരാളാ, നല്ല മർമ്മം പറയുന്ന ആളാ, അറിവില്ലാത്തവരത് കൂട്ടിക്കളയുന്നുള്ളൂ, പലരും അത് കൂട്ടിക്കളയുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധയോടെ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ആത്മാവിൻ്റെ മനുഷ്യൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ അഗ്രസീവായിരിക്കുന്ന പൗലോസിൻ്റെ മറ്റൊരു ഗുണം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഇദ്ദേഹം അത്ര അഗ്രസീവ് ഒന്നുമല്ല, വളരെ താഴ്മയുള്ളൊരു മനുഷ്യനാണ്. കൊട്ടയിലിരുത്തിയാൽ കൊട്ടയിലിരിക്കും പുള്ളി. പണ്ട് കുതിരപ്പുറത്തിരുന്ന ചരിത്രം പറഞ്ഞുകൊണ്ട് കൊട്ടയിലിരിക്കാൻ സമ്മതമില്ലാത്തവനല്ല, കൊട്ടയിലിരുത്തും. പുള്ളിയോട് പറഞ്ഞു, രക്ഷപ്പെടണേ കൊട്ടയിരുന്നോളാൻ പറഞ്ഞു. പുള്ളി കയറി കൊട്ടയ്ക്കകത്തിരുന്നു. കൊട്ടയിലിരിക്കുന്ന ഒരു വൃത്തികേടാണോ രസമാണോ? ആണോ? നിങ്ങൾ പറ നിങ്ങളെ ഒരു പിടിച്ച് കൊട്ടയിലിരുത്തിയാൽ നിങ്ങളിരിക്കുമോ? ഇല്ല, അവൻ കൊട്ടയിലിരുന്നു. സി സ്വർഗ സി ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്, നിന്റെ ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മ പൂരിതമാകുമ്പോൾ നീ ഒരു പ്രഖ്യാപിത വ്യക്തിയായിരിക്കത്തില്ല, നീ ഒരു അൺപ്രഡിക്റ്റബിളായ വ്യക്തിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഒരു വരച്ച ഒരു വരയിലൂടെ ജീവിക്കുന്ന ആളല്ല. നീ ഓരോ സമയം ആത്മാവിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം എൻ്റേതല്ല, പിന്നെ ആരുടെയാ? എന്നെ അയച്ചവൻ്റെയാ. അവൻ എന്നെക്ക് എന്ത് ചെയ്ത് കാണിക്കുന്നു അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചെയ്ത് കാണിക്കുന്നത്. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ ദിവസം ഇന്ന ദിവസം ഈ രാവിലെ ഈ സമയത്ത് നീ ബസേത കുളത്തിൽ കരയിൽ ചെല്ലണം, അവിടെ ഒരുത്തം കട്ടിലേ കിടപ്പുണ്ട്, അവനെ പൊക്കിയെടുക്കണം, അവിടെ ബഹളമൊക്കെ ഉണ്ടാവും, പക്ഷെ നീ അവനെ പോയി സൗഖ്യമാക്കണം എന്ന് യേശു പറഞ്ഞപ്പോഴാണ് അവൻ എഴുന്നേറ്റ് അവിടെ പോയത്. നീടല്ല അവൻ മീറ്റ് ചെയ്തത്, പിതാവിൻ്റെ ഭാരമാണ് അവൻ എപ്പോഴും പൊക്കിക്കൊണ്ട് നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ആത്മാവിൻ്റെ മനുഷ്യൻ. ഹല്ലേലൂയ. ഞാൻ ഇനി നിങ്ങളോട് വേറൊരു കാര്യമായിട്ട് പറയട്ടെ, അത് ശിവസോഹനോട് ഓർപ്പിച്ചായിരുന്നു. ജലപ്രളയം വന്നപ്പോൾ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈ തുണിയും സോപ്പും പാലും ഒക്കെ ഇവിടെ വരേണ്ടത്. അത് നീഡിനെ അഡ്രസ്സ് ചെയ്ത, താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. പക്ഷേ ഡെയിലി ലൈഫിൽ നിങ്ങൾ കാണുന്ന നീഡുകളെ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും 50 അടി ഉയരത്തിൽ വെള്ളം വരുമ്പോൾ മാത്രം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സഹതാപം വരികയും ചെയ്യുമ്പോൾ യു ആർ മീറ്റിംഗ് ദ നീഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ ബേഡനയല്ല ഏറ്റെടുത്തത്, നിങ്ങൾ ഒരു സ്ഥലത്തെ നീഡാണ് ഏറ്റെടുത്തത്. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ ബേഡനെ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇത് കൂട്ടിക്കൊണ്ട് വന്നതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ നീഡുള്ളവരോട് നിങ്ങൾ കൂട്ടായ്മ കാണിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ആത്മാവിൻ്റെ മനുഷ്യൻ. കാരണം ആത്മാവിൻ്റെ മനുഷ്യൻ എപ്പോഴും ആത്മാവിൻ്റെ ചലനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പക്ഷേ നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്നത് അങ്ങനെയാണ്. അപ്പൊ യേശു നീഡ് മീറ്റ് ചെയ്തില്ല. നീഡ് മീറ്റ് ചെയ്യാനാണെങ്കിൽ എന്തുമാത്രം പേരെ സൗഖ്യമാക്കണം, എത്ര പേർക്ക് റൊട്ടി വലുതാക്കി കൊടുക്കണം. പക്ഷെ അങ്ങോട്ട് പോയില്ല അവൻ. അവൻ പിതാവിനെ കണക്ട് ചെയ്യാൻ. എനിക്കിത് കൊതിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. ദിസ് ഈസ് വണ്ടർഫുൾ. ഒരു മിസ്റ്ററിയാണ്. പക്ഷെ ആത്മാവ് ലഭിച്ചു കഴിയുമ്പോൾ, എൻ്റെ ലൈഫ് കഴുകപ്പെട്ട് കഴിയുമ്പോൾ, എൻ്റെ സ്വഭാവങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, എൻ്റെ ദിശയെയും തീരുമാനങ്ങളെയും എൻ്റെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള പാരമ്പര്യ സ്വഭാവങ്ങൾ പരിശുദ്ധാത്മാവിനാൽ കഴുകപ്പെടുമ്പോൾ ഞാൻ ഒച്ച വെക്കേണ്ട അടുത്ത് ഒച്ച വെക്കാതിരിക്കും, മറുവശത്ത് എനിക്ക് ശബ്ദിക്കേണ്ടടുത്ത് ഞാൻ ശബ്ദിക്കും. ഹല്ലേലൂയ. ഇതേ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം അടുത്ത കാര്യത്തിലേക്ക് പോകും. 1 കൊരിന്ത്യർ 16 12 വാക്യം എടുക്കാം. 1 കൊരിന്ത്യൻ 16:12.
സഹോദരനായ അപ്പൊലോസിന്റെ കാര്യമോ? അവൻ സഹോദരന്മാരോട് കൂടെ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു. എങ്കിലും ഇപ്പോൾ വരുവാൻ അവനൊട്ടും മനസ്സായില്ല. അവസരം കിട്ടിയാൽ അവൻ വരും.
എന്തെങ്കിലും മനസ്സിലായത്? അപ്പല്ലോസ് എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ചെറുപ്പക്കാരനായ ജൂനിയറായ ആളാണ്. അക്കില്ലാവും പ്രിസ്കില്ലയും ചെന്ന് പറഞ്ഞപ്പോൾ പൊരുൾ തിരിഞ്ഞു കിട്ടിയ വളരെ ജൂനിയറായിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസന്. അയാളൊരു ബിലീവറല്ല. അയാളെ അക്കില്ലാസും പ്രിസ്കില്ലയും കാണുമ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ ചാനപ്പെട്ടില്ലെന്നേ ഉള്ളായിരുന്നു. സുവിശേഷകനായിരുന്നു. ഇസ് വെരി ജൂനിയർ. നിങ്ങൾ ശ്രദ്ധിച്ചേ, പൗലോസ് അപ്പല്ലോസിനെ കുറിച്ച് പറയണം. സഹോദരനായ അപ്പല്ലോസിന്റെ കാര്യമോ, സഹോദരന്മാരോടുകൂടെ നിങ്ങളുടെ അടുക്കൽ കൊരിന്തിൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു. ആരാ അപേക്ഷിക്കുന്നേ? വെളിപ്പാടുകളുടെ ആധിക്യമുള്ള, അറിയപ്പെടുന്ന, ലോകത്തെല്ലാം സുവിശേഷം അറിയിച്ച് നിൽക്കുന്ന പൗലോസ് പാവപ്പെട്ട ചെറുപ്പക്കാരനോട് കരഞ്ഞപേക്ഷിച്ചു. പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ പോകത്തില്ലെന്ന് പറഞ്ഞു. ഫ്രീസലോ. അപ്പോൾ പൗലോസ് പറയുന്നതെന്നറിയോ, ഞാൻ അപേക്ഷിച്ചെങ്കിൽ ഇപ്പോൾ വരുമോ അവനവന് മനസ്സിലായില്ല, ഒന്നും തോന്നണ്ട കേട്ടോ, അവൻ മനസ്സുള്ളപ്പോഴേക്കും വന്നോളൂ എന്നവർ. സി ദ സ്പിരിറ്റ് ഓഫ് പോൾ. എടാ, ഞാൻ പറഞ്ഞ പോകാത്തവൻ ആരാ ഉള്ള ഇവിടെ? എല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിട്ടിറങ്ങി ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞു നിൽക്കുന്നൊരു അപ്പോസ്തോലൻ്റെ വാക്ക് അന്നത്തെ ഒരു ജൂനിയറായ ചെറുപ്പക്കാരൻ കേൾക്കാതിരിക്കുമ്പോൾ പൗലോസ് അവനെക്കുറിച്ച് പിന്നെ പറയുകയാണ്, ഞാൻ പലവട്ടം ആവർത്തിച്ച് കരഞ്ഞപേക്ഷിച്ചിട്ടോ അവനെ വരാൻ മനസ്സില്ലായിരുന്നു. നമ്മൾ എഴുതുന്നതെന്നറിയോ, ഇവനൊക്കെ ചെറിയ ശിഷ്യന്മാർ, ഇപ്പോഴേ അവനൊക്കെ തലയ്ക്ക് അഹങ്കാരം കയറി പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കൂട്ടാക്കണ്ട. അല്ല, അവനിനിയും ഇപ്പോൾ ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, സൗകര്യം കിട്ടുമ്പോൾ അവനങ്ങ് വന്നോളും. നിങ്ങൾ വിചാരിക്കുന്ന അത്ര അഗ്രസീവ് അല്ല പൗലോസ്. കടുപിടുത്തക്കാരനല്ല അവൻ, ആത്മാവിൻ്റെ മനുഷ്യനായിരുന്നു. അവനറിയാം എവിടെ താഴണമെന്ന്, അവനറിയാം എവിടെ ഗർജിക്കണമെന്ന്. കാരണം അവനിൽ ക്രിസ്തുവിനെ പോലെ ആത്മാവ് അവനിൽ നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കേവലം അഡ്മയർ ചെയ്തങ്ങ് പോകരുത്. വെയിറ്റ് ആൻഡ് സ്റ്റഡി. യേശുവിനെ ധ്യാനിക്കുക. യേശുവിൻ്റെ ആത്മാവിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നെങ്കിൽ ഇതാ നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടത്. ഒരു വശത്ത് നിങ്ങൾക്ക് പത്രോസിനോട് അവൻ്റെ തെറ്റ് തിരുത്താം, മറുവശത്ത് നീ പറയുന്നത് കേൾക്കാത്ത അപ്പല്ലോസിനെ അവൻ്റെ സമയത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനായിട്ട് മനസ്സും കൂടെ ഉള്ളവനായിരിക്കും. ഹല്ലേലൂയ. ഈ ഒരു വ്യക്തിത്വം, ഈ ഒരാളത്വത്തിൻ്റെ സമന്വയം ദൈവമക്കൾക്ക് മാത്രമാണ് ലോകത്തിലുള്ളത്. ഹല്ലേലൂയ. ലോകത്തിലുള്ളത് നമുക്ക് മാത്രമാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവചനത്തിന് മാത്രമാണ് സിംഹവും കുഞ്ഞാടായിട്ടിരിക്കാൻ കഴിയുന്നത്. യേശുവിൽ നിഷ്കർഷതയുണ്ടായിരുന്നു, യേശുവിൽ ആർദ്രതയുണ്ടായിരുന്നു, യേശുവിൽ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, യേശുവിൽ താഴ്മയുണ്ടായിരുന്നു. കയ്യിൽ വിധിയും, ഒരു കയ്യിൽ വിധിയും മറുകയിൽ ന്യായപ്രമാണവും ഉള്ള തൻ്റെ മുമ്പിൽ വന്നുപെട്ട സ്ത്രീയോട് അവൻ പറഞ്ഞതെന്നറിയോ, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. അത് യേശു ഗരാദാവിനെ കുറിച്ച് പറയാനെന്നറിയോ, ആ കുറുക്കനോട് പോയി പറഞ്ഞേര്. പ്രൈസലോ. അപ്പൊ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പോലെയൊക്കെ പറയാം, കുഴപ്പമില്ല, പിന്നെ ആത്മാവിൻ്റെ പേര് കൂട്ടുപിടിച്ചാൽ മതി. അല്ലല്ല, നിങ്ങളത് പറയുമ്പോൾ കേൾക്കുന്നവനറിയാം, കേൾക്കുന്നവനറിയാം. അന്ന് എന്നെ ശാസിച്ചെങ്കിലും വായിൽ അവന് വഞ്ചനയില്ലായിരുന്നു. കാരണം അവൻ ആത്മാവിലാണ് ഇതൊക്കെ പറയുന്നത്, ജീവിക്കുന്നത്. ഇതാണ് എനിക്ക് യേശുവിൻ്റെ സ്പിരിറ്റിൽ, യേശു അനുഭവിച്ച ആത്മാവിനെ എനിക്ക് അനുഭവിക്കാൻ ചലഞ്ചായിരിക്കും. ഇത് സംബന്ധിച്ച് എനിക്ക് പല കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാനുണ്ടെങ്കിലും ഐ വാണ്ട് ടു സ്കിപ്പ് ഇറ്റ്. യേശുവിൽ ഞാൻ കണ്ട രണ്ടാമത്തെ സ്വഭാവം, അവൻ ഇസ് എ മാൻ ഓഫ് വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നമുക്കറിയാം യേശുവിൽ വിസ്ഡം ഉണ്ട്, യേശു തന്നെ വിസ്ഡമാണ്. പക്ഷെ അവൻ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായി ജീവിച്ചപ്പോൾ അവനിലുള്ള ജ്ഞാനം അത് അത്ഭുതകരമായ ജ്ഞാനമാണ്. ഈ കാര്യം എൻ്റെ ഹൃദയത്തിൽ ചലഞ്ച് ചെയ്തത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൊരു സംഭവമാണ്. നമുക്ക് ആ സംഭവം ഒന്ന് പെട്ടെന്ന് ഓടിച്ചു വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം. അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്താ വിഷയമെങ്കിലും നമുക്കവിടേക്ക് പോകണ്ട. യോഹന്നാനെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. 7:24 മുതൽ.
യോഹന്നാന്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോഹന്നാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മർദ്രവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മോടിയുള്ള വസ്ത്രം ധരിച്ച് സുഖഭോഗങ്ങളായി നടക്കുന്നവർ രാജധാനികളിൽ അത്രേ? അല്ല, എന്ത് കാണുവാൻ പോയി? ഒരു പ്രവാചകനെയോ? അതേ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെ കുറിച്ചാകുന്നു.
മതി, ഇനി നമുക്ക് താഴേക്ക് വന്നിട്ട് 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, 32 31 മുതൽ വായിക്കാം.
ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കേണ്ടു? അവർ ഏതിനോട് തുല്യം? ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി, നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് അന്യനും വിളിച്ചു പറയുന്ന കുട്ടികളോട് അവർ തുല്യർ. യോഹന്നാൻ സ്നാപകൻ അപ്പം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും വന്നിരിക്കുന്നു, അവന് ഭൂതമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് നിങ്ങൾ പറയുന്നു.
മതി, ആത്മാവുള്ള ഒരു മനുഷ്യന്റെ വിസ്ഡം അല്പശ്രദ്ധ കൊണ്ടുവരണം, എങ്കിലേ നിങ്ങൾക്ക് ഈ ഭാവം മനസ്സിലാകത്തു. യേശുക്രിസ്തു ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ യേശുക്രിസ്തു അവരുടെ ഒരു ചോദ്യം ഇതാണ്, സമകാലികനായ യോഹന്നാൻ നീയും തമ്മിൽ ശുശ്രൂഷയ്ക്കൊരു വ്യത്യാസമുണ്ടല്ലോ. യേശു ജീവിച്ചിരുന്ന സമയത്ത് യേശുവിനെ കമ്പയർ ചെയ്യാൻ വേറൊരു ശുശ്രൂഷകനായിട്ടുള്ളത് യോഹന്നാൻ സ്നാപകന്. അപ്പൊ യോഹന്നാൻ സ്നാപകൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്, ഇവർ പലരും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് യേശു ചില മാസങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഇവർ പറയുകയാണ്, ഈ യോഹന്നാൻ സ്നാപകന്റെ രീതി അല്ലല്ലോ നിന്റെ രീതി. അതിൽ അവർ കണ്ടെത്തിയ ഒരു ഫോൾട്ട് ഇതാണ്, യോഹന്നാൻ സ്നാപകൻ അസറ്റിക്കായിരുന്നു. അസറ്റിക് എന്ന് പറയുമ്പോൾ അവൻ ഒത്തിരി വർജിച്ച് വന്നവനായിരുന്നു. അവൻ എന്തൊക്കെയാണ് വർജിച്ചേ? വസ്ത്രം, നല്ല വസ്ത്രം ഇല്ലായിരുന്നു ഉള്ളിക്ക്. അയാൾ ആ സമയത്ത് നിലവിലുള്ള ഫുഡ് അയാളത് മാറ്റി അദ്ദേഹത്തിൻ്റെ ആഹാരം വെട്ടുക്കിളിയും കാട്ടുതരും. പിന്നെ എല്ലാവരും പറയുന്ന പ്രസംഗമല്ല പുള്ളിയുടെ പ്രസംഗം, പുള്ളിയുടെ പ്രസംഗം എന്താ? മാനസാന്തരം, മിക്കവാറും ഉപവാസം. ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നു പോയ സ്ഥലത്തേക്ക് യേശു ചെല്ലുക. യേശുവിൻ്റെ വസ്ത്രം എങ്ങനെയായിരുന്നു അറിയോ? അവന് സമൂഹത്തിൽ എല്ലാവരും ഇടുന്ന ആ കുപ്പായം അവനിട്ട്. പിന്നെ യേശുവിനെ ആര് വീട്ടിൽ വിളിച്ചാൽ ആഹാരം കഴിക്കാനായിട്ട് പോകും? നന്നായിട്ട് കഴിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം എന്നറിയോ, രാവിലെ ഇറങ്ങുന്ന യേശു, എപ്പോഴാണ് ഇനി ഫുഡ് കിട്ടുമെന്ന് അറിയത്തില്ല. മീറ്റിങ്ങിൻ്റെ തിരക്ക് കാരണം കിട്ടുന്നിടത്ത് വെച്ച് കഴിക്കുമ്പോൾ കഴിക്കും. അപ്പോൾ യേശു കുറിച്ച് ചില സമയത്ത് വൈകിട്ട് മാത്രമായിരിക്കും കഴിച്ചിട്ടുള്ളത്, കാരണം പകൽ മുടിഞ്ഞ് തിരക്കാം. അപ്പം വൈകിട്ട് ആത്മാർത്ഥമായിട്ട് കഴിക്കുമ്പോൾ കാണുന്നവർക്ക് സാധാരണഗതി തോന്നും പുള്ളി ശാപ്പാട് കിട്ടിയാൽ വിടത്തില്ല എന്ന് യേശു. പക്ഷെ ഒരു നേരം കഴിക്കുന്നുള്ളൂ, ഇവർ മൂന്ന് നേരം കഴിച്ചായിരിക്കുന്നത്. അപ്പോൾ യേശു കുറിച്ച് ഒരു നോർമൽ ലൈഫ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, എവിടെ ആഹാരത്തിന് വിളിച്ചാൽ യേശു കുറിച്ച് പോവുകയും ചെയ്യും. പരീശൻ്റെ വീട്ടിൽ വിളിച്ചു അവിടെ പോയി. കുഷ്ഠരോഗിയ ശീമോൻ്റെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു യേശു ക്രിസ്തു. കാനാവിലെ കല്യാണ വീട്ടില ഹി വാസ് എ നോർമൽ. അപ്പം ഇവിടെ അവരുടെ മുമ്പിൽ രണ്ട് ചോദ്യം, അസറ്റിക് ആൻഡ് ലിബറൽ. യേശു ലിബറലാണ്, അവൻ്റെ തിയോളജി ലിബറലായിട്ട് അവർക്ക് തോന്നി. മറ്റേത് കുറെ കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു അസറ്റിക്കായിട്ട് വന്ന യോഹന്നാനും ലിബറലായിട്ട് വന്ന യേശു ക്രിസ്തുവും തമ്മിൽ എപ്പോഴും ഒരു കൺഫ്രണ്ടേഷൻ അവരുടെ മുമ്പിലുണ്ട്. ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പം അവർ ചോദിക്കുകയാണ്, നീ ഈ ആഹാരം കഴിച്ചിട്ട് വരുന്നു, പക്ഷെ ഇതിന് മുമ്പ് ഇവിടെ നിന്ന് വന്ന് പ്രസംഗിച്ചിട്ട് പോയ ഉപദേശി പുള്ളി ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടും കുടിച്ചിട്ടില്ല പുള്ളി. നീ ചോദിച്ചു വാങ്ങിച്ച് കുടിക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരാൾ രാവിലെ വന്നിട്ട് ബ്രദറെ കഴിച്ചോ എന്ന് ചോദിക്കും, ഇല്ല ഇന്ന് ഉപവാസം എന്ന് പറയുമ്പോൾ നമുക്ക് അയാളോടുള്ള ബഹുമാനം കൂടുമോ കുറയുമോ? കൂടും അല്ലേ. എന്നാൽ വേറൊരാൾ വന്നിട്ട് സിസ്റ്റർ ഇന്ന് രാവിലെ ഒന്നും ഇല്ലെന്ന് ചോദിച്ച് കഴിച്ചിട്ട് പുട്ടൊക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ എങ്ങനെ തോന്നും? ഓ, പുള്ളി ഒരു ആത്മീയനാണെന്ന് തോന്നുന്നില്ല. അത് മറ്റേ ആൾ വന്നേച്ച് പോയാൽ അല്ല കുഴപ്പമില്ല. ഇതായിരുന്നു ഇവരുടെ പ്രശ്നം. ഇത് മനസ്സിലാകാവുന്ന ഭാഷ, കാരണം എനിക്കിത് വേറൊരു ലെവലിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ വളരെ സാധാരണ ഭാഷയിൽ പറയുക. യേശു ക്രിസ്തു വളരെ ലിബറല. അവൻ്റെ വസ്ത്രം ലിബറല, അവൻ്റെ ആഹാരം ലിബറല, അവൻ്റെ ശബ്ദം, സംഭാഷണം, പ്രകൃതി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തനാണ് യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, യോഹന്നാൻ സ്നാപകൻ തിന്നാതെയും കുടിക്കാതെയും വന്നു, നിങ്ങൾ അവൻ എന്തുണ്ടെന്ന് പറഞ്ഞു? ഭൂതമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തിന്നും കുടിച്ചു വന്നു, നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ ഭോജനപ്രിയനെന്ന് പറയുന്നു, ആഹാരത്തോട് പ്രീതിയുള്ളവനെന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ 35-ാമത്തെ വാക്യമാണ് യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധത്തിൽ പറയുന്ന വാക്യം, ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തായിരുന്നു യേശുവിൻ്റെ വിശുദ്ധം? നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആ ചോദ്യത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഇപ്പോൾ യോഹന്നാൻ സ്നാപകനെ വേണമെങ്കിൽ ഒന്ന് കൊട്ടാനായിട്ട് കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് പുള്ളിയുടെ ശുശ്രൂഷയെ താത്തുവിടാം. ഈ ഉപവസിക്കുന്നതിൻ്റെ അകത്തുനിന്ന് വലിയ കാര്യമൊന്നുമില്ല, ഉപവസിക്കുന്നതല്ല വലിയ കാര്യം. കർത്താവിനെ സ്നേഹിക്കുന്ന വലിയ കാര്യമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷ ഡൗൺ ആകാൻ, അല്ലെങ്കിൽ അവനെക്കുറിച്ചുള്ള മതിപ്പ് കുറയാൻ. പക്ഷെ യേശു അത് പറഞ്ഞു, യേശു അത് പറഞ്ഞില്ല. അതിന് യേശു ഒരു ഉപമ പറഞ്ഞു. എന്താണ് യേശു പറഞ്ഞ ഉപമ? എൻ്റെ 32-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുക.
ഞങ്ങൾ
നിങ്ങൾക്ക് ഈ തലമുറയെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കേണ്ടു? അവർ ഏതിനോട് തുല്യം? 32-ാമത്തെ വാക്യം വായിച്ചോ.
ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി, നിങ്ങൾ കരഞ്ഞില്ല എന്നും ചന്ത സ്ഥലത്തിരുന്ന് അന്യനും വിളിച്ചു പറയുന്ന
ഞാൻ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല. ആദ്യത്തെ വാക്ക്, ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് അന്യോന്യം വിളിച്ചു പറയുന്ന കുട്ടികളോട് തുല്യം. എന്താ യേശു അവരോട് പറഞ്ഞെന്നറിയോ? ഇത്രേ ഉള്ളൂ, ഞങ്ങൾ കുഴലൂതിയാൽ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ എന്ത് ചെയ്യണം? നൃത്തം ചെയ്തിരിക്കണം. ഞങ്ങൾ വിലാപം പാടിയാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കരയണമെന്ന് മുന്നമ്മേ കണക്ക് കൂട്ടി വിചാരിച്ചു വെച്ചിരിക്കുന്ന സെൽഫ് പ്രജുഡിസ് ആയ ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ. മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല. ഇവരുടെ പ്രശ്നം എന്നാണ്? ഈ ജനത്തിന്റെ പ്രശ്നം, അവർക്കൊരു സെൽഫ് പ്രജുഡിസ് ഉണ്ട്. ഞങ്ങൾ എന്ത് ചിന്തിച്ചിരിക്കുന്നു ആ ചിന്താധാരയിൽ വരുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കുഴലൂതിയാൽ നൃത്തം നിങ്ങൾ ചെയ്തിരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ വിലാപം പാടിയാൽ നിങ്ങൾ കരഞ്ഞിരിക്കണം എന്ന് പറയുന്ന ശിശുക്കളെ പോലെയാണ് നിങ്ങളുടെ സ്വഭാവം. അതുകൊണ്ട് ആഹാരം കഴിക്കാതെ വന്ന യോഹന്നാനെ നിങ്ങൾക്ക് പിടിക്കുന്നില്ല, ആഹാരം കഴിച്ചു വരുന്ന യേശുവിനെ നിങ്ങൾക്ക് പിടിക്കുന്നില്ല. കാരണം ഓൾവേസ് സെൽഫ് പ്രജുഡിസ് പ്രിവെന്റ് ടു റിസീവ് ദ ട്രൂത്ത്. ഇതാണ് നമുക്കൊരു നമ്മുടെ ഒരു പ്രശ്നം. നാം പഠിച്ചു വന്ന ഇപ്പം ഇവിടെ പോണ ഈ ചർച്ചിൽ വീട് ജനിക്കപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്ന ഈ സഭയിൽ ജനിച്ചു വളർന്ന ഒരു വിശ്വാസിക്ക് മറ്റൊരു സഭയിൽ ജനിച്ചു വളർന്ന വിശ്വാസിയുടെ കൊടുക്കലിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ പിടിക്കത്തില്ല. കാരണം ഈ സഭയിലെ വിശ്വാസി പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിൽ അവൻ മനസ്സിലാക്കുന്ന പറയും, ഞങ്ങൾ കുഴലൂതുമ്പോൾ ഇങ്ങനെ നൃത്തം ചെയ്യാവുള്ളൂ, ഞങ്ങൾ വിലാപം പാടുമ്പോൾ ഇങ്ങനെ കരഞ്ഞാലേ ശരിയായ കരച്ചിലാകത്തുള്ളൂ എന്ന് ഇവിടെ ജനിച്ചു വളർന്ന ഒരു ദൈവം ഇതിൽ മനസ്സിലാക്കി വെച്ചിരിക്കും. ഇവൻ ഇവിടെ നിന്ന് ഭൂട്ടാനിൽ പോയാലുണ്ടല്ലോ, അവനൊന്നും പിടിക്കത്തില്ല. ഇനി നിങ്ങൾ എൻ്റെ കൂടെ നേപ്പാളി വാ, ഒരു മാസം താമസിക്കുക, നിങ്ങൾ പറയും ഇവിടെ ഒന്നും ആരും രക്ഷിക്കപ്പെട്ടില്ലെന്ന് പറയും. കാരണം നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഇതുപോലെ ഒരു കുടലുമൊക്കെ ആയിട്ടാണ്. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ഊതും, അവരെല്ലാവരും അതുപോലെ നൃത്തം ചെയ്യണം. യേശു വളരെ ശക്തമായിട്ട് പറയുകയാണ് വിസ്ഡത്തിൽ, ലിസൺ കെയർഫുള്ളി, ജ്ഞാനം തൻ്റെ മക്കളാൽ നീതീകരിക്കപ്പെടുന്നു, തൻ്റെ മക്കളാൽ ജ്ഞാനം നീതീകരിക്കപ്പെടുന്നു. സി, ദൈവത്തിൻ്റെ വിസ്ഡം ഓരോ സമയത്തും ദൈവത്തിൻ്റെ വിസ്ഡം ഡോക്ടറിൽ കൂടെ മാത്രമല്ല വെളിപ്പെടുന്നത്, ദ മെഥേഡിൽ കൂടെയും വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വിസ്ഡം ഒരു പർട്ടിക്കുലർ ഡോക്ടറിൽ കൂടെ വെളിപ്പെടുന്നുണ്ട്. But at the same time, the wisdom of God can be proved by the way of life. ഇതാ യേശു പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് ദൈവമക്കളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അലഹബാദ് എന്ന് പറയുന്ന സ്ഥലത്തിനപ്പുറം മിർസാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഫൂലൻദേവി പണ്ട് നിന്ന് ജയിച്ച മണ്ഡലമാണ്. ഞാൻ പോയി വർക്ക് ചെയ്തിട്ടുള്ള വർഷങ്ങൾക്കൊക്കെ മുമ്പ് അവിടെ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം എനിക്ക് തന്നെ തിരുവനന്തപുരം തമിഴ്നാട് ഭാഗത്തുള്ള അദ്ദേഹത്തിന് അവിടെ ഒത്തിരി ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് വരുന്നുണ്ട്. ആ സഭയിൽ ഭയങ്കര ജനങ്ങളാണ്. ചില നമുക്ക് അരിഞ്ഞ് പരിചയമുള്ള സഹോദരന്മാരൊക്കെ ആ സഭയിൽ പോവുകയും ദൈവനെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ സ്തോത്രകാഴ്ച എടുക്കും, സ്തോത്രകാഴ്ച എടുക്കും. അപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരനത് വലിയ ഇടർച്ചയായി. നല്ല സഭ, അനേകർ രക്ഷിക്കപ്പെടുന്നു, ആയിരക്കണക്കിന് ജനങ്ങൾ കർത്താവിനെ കാണുന്നു, അവർ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരുന്നു. പക്ഷെ പുള്ളിയുടെ ചോദ്യം ഇതെന്നാണെന്നറിയോ? ബ്രദറെ, കൊടുക്കലിനെ കുറിച്ചുള്ള അവരുടെ പഠിപ്പിക്കൽ എന്താ? സ്തോത്രകാഴ്ച എടുക്കുന്നുണ്ടോ അവിടെ? നിങ്ങളൊരു സഭയിൽ പോയി ചെല്ലുമ്പോൾ അവിടെ നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്തോത്രകാഴ്ചയുടെ ആ സഞ്ചി ഉണ്ടല്ലോ, ആ വളരെ കഷ്ടപ്പെട്ട് തൂങ്ങി വരുന്ന ആ സഞ്ചി, അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസമാണ്. കാരണം ഇവിടെ അതില്ല. അപ്പം നിങ്ങൾ പെട്ടെന്ന് ഇടറും. നിങ്ങൾ ചിന്തിക്കുന്നതെന്നറിയോ, ഈ സഭയ്ക്കകത്ത് എന്തില്ല? ആത്മാവില്ല. ഇതായിരുന്നു അന്നത്തെ ജനത്തിൻ്റെ പ്രശ്നം. അപ്പം യേശു പറയുകയാണ്, യു ഹാവ് സെൽഫ് പ്രജുഡിസ്. കാരണം നിങ്ങൾ കുഴലൂതിയാൽ നൃത്തം ചെയ്തിരിക്കണം, നിങ്ങൾ വിലാപം പറഞ്ഞാൽ കരഞ്ഞിരിക്കണം. ഇത് വായിക്കൊണ്ട് ഇരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് യേശു ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ ജ്ഞാനം നിൻ്റെ മുൻവിധിയിലല്ല ഇരിക്കുന്നത്, ഈ ഡൈവേഴ്സിറ്റിക്കകത്തായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ കഴിക്കാതെ വന്നു, ഹി വാസ് അസെറ്റിക്. മറ്റൊരു കഴിച്ചിട്ട് വന്നു, അവൻ നോർമൽ ആൻഡ് ലിബറൽ. ദൈവത്തിൻ്റെ ജ്ഞാനം ഈ തൻ്റെ രണ്ട് മക്കളിലൂടെയും നീതീകരിക്കപ്പെടുന്നു. പ്രൈസലോ. ഇനി നിങ്ങൾ പ്രായോഗിക ജീവിതത്തിലേക്ക് വാ. ചിലർ മരുന്ന് കഴിക്കുന്നു, ചിലർ മരുന്ന് കഴിക്കാതിരിക്കുന്നു. മരുന്ന് കഴിക്കാതിരിക്കുന്ന സഹോദരനും മരുന്ന് കഴിക്കുന്ന സഹോദരനും ബോത്ത് ഓഫ് ദം ആർ പ്രൂവ് ദ വിസ്ഡം ഓഫ് ഗോഡ് ബൈ ദ മെത്തേഡ് ഓഫ് ദെയർ ലൈഫ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഡോക്ടറിൻ്റെ ഡൈവേഴ്സിറ്റി അല്ല, ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം ആഹാരം കഴിക്കാതെ വന്ന അസറ്റിക്ക യോഹന്നാനിലൂടെയും ആഹാരം കഴിച്ചു വരുന്ന യേശുക്രിസ്തുവിൻ്റെ നോർമൽ ലൈഫിലൂടെയും ദൈവത്തിൻ്റെ ജ്ഞാനം പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഹാലലൂയ. കേൾക്കാൻ ബുദ്ധിയുള്ളവർ അത് ഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല ഇടർച്ച കല്ലുകളുണ്ടാകുന്നത്. സമൂഹത്തിൽ ദൈവദാസന്മാരുടെ ഇടയിൽ ഒത്തിരി ആൾക്കാർ വെള്ള ഷർട്ട് ഇടുന്നവരാണ്. ഞങ്ങളെപ്പോലുള്ള ചുരുക്കം പേരാണ് ഈ കളർ ഷർട്ട് ഇടുന്നവർ. ശ്രദ്ധിക്കൂ, നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ സമൂഹത്തിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ചിലർ ആഭരണം ധരിക്കുന്നവരാണ്, മറ്റു ചിലർ ആഭരണം വേണ്ടെന്ന് വെച്ചവരാണ്. ആഭരണം ധരിച്ച സഹോദരി ആഭരണം വേണ്ട എന്ന് പഠിപ്പിക്കുന്ന വ്യക്തിക്കൊരു ഇടർച്ചയാണോ? മരുന്ന് കഴിക്കാത്ത സഹോദരി മരുന്ന് കഴിക്കുന്ന സഹോദരന്റെ ഇടർച്ചയാണോ? ജ്ഞാനം തൻ്റെ മക്കളാൽ നീതീകരിക്കപ്പെടുകയാണ്. അപ്പം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുസരിക്കേണ്ട ഒരു തിരുവചനത്തിൻ്റെ വ്യക്തമായൊരു രൂപരേഖയുണ്ട്. പക്ഷെ ആ കാര്യം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ചിലർ അസറ്റിക്കായിട്ടും മറ്റ് ചിലർ നോർമൽ ലൈഫായിട്ടുമായിരിക്കും അവർ ആ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുക. കാരണം ദൈവം ഇവർ രണ്ടിലൂടെയും തൻ്റെ ജ്ഞാനത്തെ വെളിപ്പെടുത്തുകയാണ്. എനിക്കിപ്പോൾ പല കാര്യങ്ങളെ ഓർത്ത് ദുഃഖം തോന്നാറുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട് വിശ്വാസി വന്ന സമയത്ത് ചെരിപ്പിടാത്ത ഒരു വർഗീയ സഹോദരൻ വാളക എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ കൂടെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. അദ്ദേഹം ചെരിപ്പിടത്തില്ല, ചെരിപ്പിടാതെ നടക്കുന്നത്, മുണ്ട് മാത്രമാണ് ഉടുക്കുന്നത്, ഒറ്റ മുണ്ടാണ് ഉടുക്കുന്നത്, ലൗകികമായ ഒന്നുമില്ല. VIP സൂട്ട് കേസ് അയാളുടെ കല്യാണത്തിന് കൈ പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല, കാരണം അതൊക്കെ വളരെ ആർഭാടമാണ്. ഇറ്റ്സ് ആൻ അസറ്റിക്. ഓക്കെ, നമുക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റത്തില്ല. ബട്ട് എപ്പോഴും ഉപവസിച്ച് മൊബൈൽ വേണ്ട എന്നൊക്കെ വിചാരിച്ച് ലൗകികമായ സുഖസൗകര്യങ്ങൾ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കയറി അങ്ങനെ വിധിക്കുമൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നല്ല ഷൂ ഒക്കെ ഇട്ട് മീറ്റിങ്ങൾക്കൊക്കെ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു കർത്തൃദാസിനെ നിങ്ങൾ അയാളുടെ എക്സ്റ്റേണലായ കാര്യം കൊണ്ട് വിധിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് എന്താ അവരോട് പറയുന്നറിയോ? യു കനോട്ട് ജഡ്ജ് ദ പേഴ്സൺ ബൈ ഹിസ് എക്സ്റ്റേണൽ അപ്പിയറൻസ്. നിങ്ങൾ അയാളുടെ സ്പിരിറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിറ്റ് ഓഫ് ജോൺ, അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദെൻ യു വിൽ നോട്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ദം. അതാണ് കർത്താവിൻ്റെ വിസ്ഡം. കർത്താവ് ഒരു മനുഷ്യനെ വിധിച്ചത് സ്പിരിറ്റിലാണ്, കർത്താവിനെ വിധിച്ചത് അവൻ്റെ എക്സ്റ്റേണലായ പ്രവൃത്തി കൊണ്ടല്ല. അതുകൊണ്ടായിരുന്നു കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ അത്ഭുതം ചെയ്തു വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇവൻ തേണ്ട നിന്റെ നാമത്തിലൊക്കെ അത്ഭുതം ചെയ്തു വരുന്നു, നിന്റെ നാമത്തിൽ നിന്നല്ല അവർ അത്ഭുതം ചെയ്യുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലം. കർത്താവ് അവനോട് തട്ടിക്കയറാനൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, ഈ സമയത്ത് ഇപ്പോൾ നിലവിൽ ഏക സൗഖ്യമാക്കാനായിട്ട് ഭൂമിയിലുള്ളത് ഞാൻ മാത്രമാണെന്നല്ല പറഞ്ഞ്. കർത്താവ് അവനെ നോക്കിയപ്പോൾ അവൻ്റെ സ്പിരിറ്റ് കറക്റ്റാണ്, മെത്തേഡ് ശരിയല്ലായിരിക്കാം, സ്പിരിറ്റ് കറക്റ്റാണ്. ഹല്ലേലൂയ. ദൈവസഭ കർത്താവിൻ്റെ സ്വരൂപത്തിൽ വളരുവാൻ നമുക്ക് വേണ്ട വിസ്ഡം, അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിറ്റ് ഓഫ് എ പേഴ്സൺ ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് ആൻഡ് ഒബ്സർവിങ് ഹിസ് മെത്തേഡ്. അവൻ്റെ എക്സ്റ്റേണലായ മെത്തേഡ് കണ്ട് അവൻ്റെ ഇൻറ്റേണലായ സ്പിരിറ്റിനെ നമുക്ക് എന്ത് ചെയ്യപ്പെടരുത്? നഷ്ടമായിട്ട് പോകരുത്. കാരണം ദൈവം, അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് ഈ റോമാലേഖനം 14-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ഈ വിഗ്രഹ മറ്റേ മാംസം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വചനമുണ്ടല്ലേ. റോമാലേഖനം 14-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ വായിക്കാം.
ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്.
തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്.
തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്.
വിധിക്കരുത്.
ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നു.
ഹല്ലേലൂയ. അസറ്റിക്കായി ദൈവനാമത്തിന് വേണ്ടി ജീവിക്കുന്നവനും സാധാരണ മനുഷ്യരെ പോലെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുന്നവനും ഒരുവൻ മറ്റവനെ വിധിക്കരുത്. അവൻ്റെ ഡോക്ട്രിനിൽ അടിസ്ഥാനപരമായി അവൻ തെറ്റിയിട്ടില്ലെങ്കിൽ ഡോണ്ട് ജഡ്ജ് എ പേഴ്സൺ ബൈ ഹിസ് മെഥേഡ്. അതിൻ്റെ നാലാമത്തെ വാക്യം,
മറ്റൊരുത്തത് ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കുന്നതാനും അവനെ നിൽക്കുമാറാക്കുന്നവൻ കർത്താവിന്
കഴിയും. അവനെ നിൽക്കുമാറാക്കാൻ
കർത്താവിന് കഴിയുമല്ലോ.
കർത്താവിന് കഴിയുമല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ടൈ കെട്ടി സ്യൂട്ടൊക്കെ ഇട്ട് ഇവിടെ ഒരു ദൈവദാസൻ പ്രസംഗിക്കാൻ വരുമ്പം ഞങ്ങളെപ്പോലുള്ള വളരെ ബലഹീനരായ ദൈവദാസന്മാരെ മാത്രം കണ്ട് പരിചയമുള്ള നിങ്ങൾ അയാളെ വിധിക്കരുത്. കാരണം ആ ടൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ നിൽക്കുമാറാക്കാൻ കർത്താവിന് കഴിയുമല്ലോ എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 22-ാമത്തെ വാക്യം അല്പം കട്ടിയാണെങ്കിലും നമുക്കൊന്ന് വായിച്ചു പോവാം, അർത്ഥം പറയാനുള്ള സമയമില്ല.
നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധി നിനക്ക് തന്നെ,
നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധി നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഈ മരുന്ന് കഴിക്കരുതെന്നുള്ള നിന്റെ വിശ്വാസം നിനക്ക് തന്നെ ഇരിക്കട്ടെ. പഠിപ്പിക്കാൻ പോവായിരുന്നാ മതി. ഹല്ലേലൂയ, നിന്റെ വിശ്വാസ. അത് കേട്ടിട്ട് വേറൊരു സഹോദരിക്ക് മരുന്ന് കഴിക്കാതിരിക്കണമെന്ന് ദൈവാത്മാവ് അയാൾക്ക് കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റിക്കായിട്ട് അയാൾ ജീവിച്ചോട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ കാലൊടിഞ്ഞ് കിടന്ന സമയത്ത് എന്നെ കാട്ടിക്കാണാൻ തിരുവില്ലായെന്ന് വന്നൊരു ദൈവദാസൻ ആരോ പറഞ്ഞു വന്ന, പുള്ളിയുടെ മൊബൈലില്ല, അവൻ പുള്ളി തീരുമാനം എടുത്തിരിക്കുക മൊബൈൽ വേണ്ട. കാരണം പുള്ളിയുടെ സിമ്പിളായ ഫിലോസഫി, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് മൊബൈൽ ഇല്ലായിരുന്നു, എനിക്ക് മൊബൈൽ വേണ്ട, വേറെ ഒന്നും പുള്ളിക്ക് അറിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് മൊബൈൽ ഇല്ലായിരുന്നു, പിന്നെ ഇച്ചിരി കട്ടിയായിരുന്നു പുള്ളി. ആത്മാവാണ് ഫിലിപ്പോസിനെ കൊണ്ടുപോയത്, വേണമെങ്കിൽ ആത്മാവിന് എന്നെ പാമ്പാടി വരെ കൊണ്ടുവരാമെന്നാണ് പുള്ളി പറഞ്ഞു. ഞാൻ അല്പമൊക്കെ തർക്കിച്ചെങ്കിലും പിന്നെ ഞാൻ വിട്ടു. ഈ മേ ബി ആൻ അസറ്റിക്, ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. കർത്താവിനോട് അവൻ സ്നേഹമുള്ളവനാണെങ്കിൽ നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ ഇരിക്കട്ടെ. പുള്ളിയുടെ കുഴപ്പമാണെന്നറിയോ, പുള്ളി ഇതങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങിയെന്നുള്ള പ്രശ്നം. കാലുമല കിടക്കുന്ന എനിക്കൊരു ആശ്വാസം പറയുന്നതിന് പകരം പുള്ളി പറഞ്ഞത് മൊബൈലില്ലാതെ ജീവിക്കാൻ പഠിക്കണം, അതേ ഉള്ളൂ വിഷയം. അപ്പം ഇതൊക്കെ നിങ്ങൾ ചിരിച്ചു തള്ളരുത്. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധി നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെ താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, എത്ര വണ്ടർഫുൾ വേർഡ്. താൻ സ്വീകരിക്കുന്നതിൽ തന്നെ താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. ദിസ് ഇസ് വിസ്ഡം. ഇതാ യേശു. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇൻ എവരി ഏരിയ, ക്രിസ്തു കൈകാര്യം ചെയ്ത ഏത് ഏരിയയ്ക്കകത്തും ഈ വിസ്ഡം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കറക്റ്റ് സമയത്തെ ചാട്ടയെടുത്തപ്പോൾ ഒരു വിസ്ഡത്തിൽ അത് ചെയ്ത്. അതേ വിസ്ഡമാണ് തന്നെ നിശബ്ദനാക്കി നിർത്തിയ വിസ്ഡം. ദ വിസ്ഡം ഫ്രം എബോ, ദൈവത്തിൽ നിന്നുള്ള വിസ്ഡം. അതൊരു പർട്ടിക്കുലർ സ്റ്റേജിൽ വന്നപ്പോൾ ഹി കെപ്റ്റ് സൈലൻസ്. പക്ഷെ വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ അവൻ ശക്തിയോടെ ദൈവാത്മാവിൽ സംസാരിച്ചു. ഹല്ലേലൂയ. പെട്ടെന്ന് മൂന്നാമത്തെ കാര്യം ഒരു 3 മിനിറ്റ് കൊണ്ട് പറയാം. യേശുക്രിസ്തുവിൽ മൂന്നാമത് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട സ്വഭാവവിശേഷം, യേശുവും സത്യവും. ഈ ലോകത്തിലെ ഏറ്റവും റിലേഷനുള്ള പേഴ്സൺ ആരായിരുന്നു അറിയാം? യേശുക്രിസ്തു. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, 101 പേരുമായിട്ട് യേശുക്രിസ്തു വ്യക്തിപരമായി തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എഴുതപ്പെട്ട വേദപുസ്തകത്തിലെ ചരിത്രത്തിൽ അവൻ ഇടപെട്ടിട്ടുണ്ട്. 101 പേരുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അല്ലാതെ സമൂഹത്തിലുള്ള ഒത്തിരി പേരുമായിട്ട്. സോ വളരെ റിലേഷൻ, ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിത്വമാണ് യേശുക്രിസ്തുവിൻ്റെ. യേശുക്രിസ്തു അപ്പം ഹീസ് എ റിലേഷണൽ പേഴ്സൺ. ഓക്കെ. അപ്പം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ട്രൂത്ത് ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? സത്യം ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നിരിക്കുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അവനിൽ സത്യം ഉണ്ടായിരുന്നു. പക്ഷേ യേശുവിനെ അടുത്ത് നിന്ന് കാണുമ്പോൾ നാം യേശുവിൽ അത്ഭുതപ്പെട്ടു പോകും. എ മാൻ വിത്ത് ഗ്രേറ്റ് ട്രൂത്ത്, വളരെ വലിയ സത്യത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ ക്രിസ്തു. അവൻ ഈ സത്യത്തെ എങ്ങനെ കണ്ടെന്നറിയാവോ? അവൻ ഈ സത്യം ഒരു മനുഷ്യരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ, അല്ല ഈ സത്യം പ്രസംഗിക്കുമ്പോൾ, ഈ സത്യം പഠിപ്പിക്കുമ്പോൾ, ദ ട്രൂത്ത് വിച്ച് ഹീ ഹാസ് ഇൻ ഹിസ് ഹാൻഡ്, ഹി ഡിഡ് നോട്ട് ടു റൂൾ ദ പീപ്പിൾ ബട്ട് ടു ലിബറേറ്റ് ദ പീപ്പിൾ. യേശു തൻ്റെ സത്യത്തെ ഒരാളെ റൂള് ചെയ്യാനല്ല ഉപയോഗിച്ചത്, ഒരാളെ എന്ത് ചെയ്യാനോ ഉപയോഗിച്ചത്? ലിബറേറ്റ് ചെയ്യാനോ ഉപയോഗിച്ചു. അതായിരുന്നു യേശുവും സത്യവും തമ്മിലുള്ള ബന്ധം. ഇറ്റ്സ് അമേസിംഗ് ഫോർ മീ, ഇറ്റ്സ് അമേസിംഗ്. നിങ്ങൾക്ക് നേഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന പിള്ളേരില്ലേ ഇവിടെ? നേഴ്സിംഗ് ആണോ? യു ആർ ഫ്രം നേഴ്സിംഗ് കോളേജ്? ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന പെൺകുട്ടി മൂന്നാം വർഷം പഠിക്കുമ്പോൾ ഒന്നാം വർഷം ഒന്നും അറിയാമല്ലാതെ വരുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ മൂന്ന് വർഷം ബി എസ് സി നേഴ്സിംഗ് പഠിച്ച നിന്റെ ട്രൂത്ത് അയാളെ ആ ഒന്നും അറിയാമല്ലാതെ കേരളത്തിൽ നിന്ന് പെൺകുട്ടിയെ ലിബറേറ്റ് ചെയ്യാനാണോ നീ ഉപയോഗിക്കുന്നത്, അതോ അവളെ റൂൾ ചെയ്യാനാണോ നീ ഉപയോഗിക്കുന്നത്? എനിക്കിതുവരെ മനസ്സിലാകാത്ത ഒരു കാര്യം എനിക്ക് മനസ്സിലായി കിട്ടുമ്പോൾ അതുവരെ അത് മനസ്സിലാക്കാത്ത ഒരു സഹോദരനോടുള്ള ബന്ധത്തിൽ നീ ആ ട്രൂത്ത് ഉപയോഗിക്കുന്നത് ടു റൂൾ ഓവർ ഹിം ഓർ ടു ലിബറേറ്റ് ഹിം. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ജീസസ് വിത്ത് ദി ട്രൂത്ത്. ഈ മനുഷ്യൻ ട്രൂത്തുമായിട്ട് എവിടെ പോയാലും ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ട്രൂത്ത് ഒരാളെ ഭരിക്കാനുള്ള ഉപകരണമല്ല, അയാളെ ലിബറേറ്റ് ചെയ്യാനുള്ള യാഥാർത്ഥ്യമായി. ദൈവമക്കളെ, ഈ സഭയിൽ നിരന്തരമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ നമുക്ക് സമാന്തരമായി തുഴഞ്ഞു നീങ്ങുന്ന മറ്റനവധി സഭകളിലുള്ള ദൈവമക്കൾക്ക് ലഭിക്കാത്ത പല വെളിപ്പാടുകളും ഈ സഭയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഈ ട്രൂത്തുമായി നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നീ ഈ സത്യത്തെ, നീ ഒരു ദൈവവചനനെ കാണുമ്പോൾ അവനെ റൂൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കണ്ടേ, നീ അവനെ ലിബറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. ദെൻ നീ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഗ്ലോറി ഓഫ് പോയിന്റിൽ നിന്ന് അടുത്ത ഗ്ലോറിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് നേപ്പാളിൽ സ്ഥിരമായിട്ട് ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവരൊരു ഒരു ഒരു താരു എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്, ഒന്നും അറിയില്ല. ഇപ്പം ഞാനിവിടുന്ന് എൻ്റെ ഈ 10-29 വർഷം പഠിച്ച കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. വലിയ ഡയറിയിലൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിയാണ് പോകുന്നത്. പക്ഷേ ഈ പാവങ്ങളുടെ മുഖത്തൊക്കെ അത് കാണുമ്പോൾ അവരൊന്ന് ഒന്നാമത് വേദോസം എടുത്ത് വായിക്കാറില്ല, അവർ ഒന്നും അറിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് കഴിക്കുമ്പോൾ ഞാനൊരു ഹീറോ ആയിട്ട് മാറുകയും അവരെല്ലാവരും ഒന്നും അറിയാത്ത. പക്ഷേ ഞാൻ അവിടെ വെച്ച് പഠിച്ചൊരു സത്യം, ദൈവമേ എനിക്ക് ദൈവം തന്നിട്ടുള്ള സത്യം, ഞാൻ അവിടെ വെച്ച് പഠിച്ച സത്യം, ഇവരെ ഞാൻ ലിബറേറ്റ് ചെയ്യുകയാണോ അതോ, ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇവർക്ക് ഈ സാറ് വലിയൊരു സാറും ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്നുള്ള നിലയിലാണോ അവർ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പ്രസംഗിക്കുന്നവർക്കുള്ളൊരു പോരാട്ടം, നിങ്ങൾ ഒരു വചനമൊക്കെ വായിച്ച്, ഇപ്പം ഈ അടുത്ത ആഴ്ച നിങ്ങൾക്ക് പ്രസംഗം ഉണ്ടെങ്കിൽ ഈ ആഴ്ച വചനം വായിക്കുമ്പോൾ ഒരു നല്ല തോട്ട്സ് കിട്ടിയാൽ നിങ്ങൾ പെട്ടെന്ന് അത് നോട്ട് ചെയ്യും, കാരണം ഇത് അടുത്ത ഞായറാഴ്ച പറയണം. അപ്പം ഇത് പറയുന്നതിലൂടെ നിങ്ങൾക്ക് കേൾവിക്കാരിൽ നിന്ന് ഒരല്പം കൂടെ ഉയർന്ന നിലവാരം ഉണ്ടാകും. ഇത് ഒരു പോരാട്ടമാണ്, ഒരു പോരാട്ടമാണ്. ആ തോട്ട്സ് ഞാനിവിടെ പറഞ്ഞത്, ആ തോട്ട്സ് ഞാൻ പറഞ്ഞത് എന്നെക്കുറിച്ചുള്ള മതിപ്പ് കൂട്ടാൻ വേണ്ടിയാണ്, അവരെ ലിബറേറ്റ് ചെയ്യാനല്ല. കമോൺ, 1 തിമോത്തിയോസ് 6:6 ഒരു വാക്യമുണ്ട്, ധന്യനായ ഏകാധിപതി. ആ വാക്കുകൾക്ക് തമ്മിൽ ഒരു സ്വരചർച്ചയില്ല. ഏകാധിപതി ധന്യനാകാൻ വഴിയില്ല. ലോകത്തിൽ ഏകാധിപതികളുണ്ടായിരുന്നു, ലോകത്തിൽ ഏകാധിപതികളുണ്ട്, ഏകാധിപത്യമുള്ള രാജ്യങ്ങളുണ്ടായിരുന്നു. ഒരു ഏകാധിപതിക്കും ധന്യനാകാൻ കഴിയത്തില്ല, കാരണം തൻ്റെതായ നിലപാടുകൾ അടിച്ചേൽപ്പിക്കുന്നവൻ അവർ ഏകാധിപതി. അവൻ ഒരു പരിധി വരെ അവൻ സ്വച്ഛാധിപതിയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന മനോഹരമായ വചനമാണ് ധന്യനായ ഏകാധിപതി. തനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ അധികാരമുള്ള സോവറിനായ പരമാധികാരിയായ ദൈവമായിരിക്കുമ്പോഴും അവൻ അത് റൂൾ ചെയ്യാനല്ല ഉപയോഗിക്കുന്നത്, ലിബറേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കർത്താവ് അതല്ലേ പറഞ്ഞു, എൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവിനെ വെച്ചിട്ടുണ്ട്, അധികാരം വെച്ചിട്ടുണ്ട്, പാവപ്പെട്ടവരെ സ്വതന്ത്രമാക്കാൻ, ബന്ധന്മാരെ വിടുവിക്കാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാൻ. കർത്താവ് അത് വന്നിട്ട്, കർത്താവ് വന്ന് ജനത്തിൻ്റെ നടുവിൽ നിന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞേ, ഇപ്പോൾ നീ സ്വതന്ത്രമാകാം, 38 വർഷമായിട്ട് പിശാചി ബന്ധിച്ചിരിക്കുന്ന ഈ സ്ത്രീയെ ഇപ്പോൾ സ്വതന്ത്രമാക്കണ്ടല്ലേ. ടേക്ക് ഇറ്റ് ഇൻ യുവർ സെക്യുലർ ലൈഫ്. ഇവിടെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട്, 7th semester എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുണ്ട്, 5th semester എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുണ്ട്, 1st semester പഠിക്കുന്ന കുട്ടിയുമായിട്ട് നീ സംസാരിക്കുമ്പോൾ, ആർ യു റൂളിംഗ് ഓർ ആർ യു ലിബറേറ്റിംഗ്? നിനക്ക് ലഭിച്ച 5 വർഷത്തെ എക്സ്പീരിയൻസ്, ആ ട്രൂത്ത് അവളെ ലിബറേറ്റ് ചെയ്യാനാണോ നീ ഉപയോഗിക്കുന്നത്, അതോ നിനക്കൊന്നും അറിയില്ല? സി, അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ കാല് കഴുകുന്ന സമയത്ത് ഈ കാര്യം പഠിപ്പിച്ചത്. യേശു ക്രിസ്തു താഴേക്ക് ഇറങ്ങി വന്നു, അവരുടെ കാല് അങ്ങോട്ട് വാഷ് ചെയ്തു, അവരെ ലിബറേറ്റ് ചെയ്തു, അവരെ ലിബറേറ്റ് ചെയ്തു. ഇവിടെ ഒരു പ്രശ്നം എന്നാണെന്നറിയാം, നമ്മളൊരാളെ ലിബറേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊരു ദൈവദാസം പറഞ്ഞത്, നമ്മൾ നമുക്ക് കാല് കഴുകുന്നതിനേക്കാൾ ഇഷ്ടം ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് തലയിലൊഴിക്കുന്ന ഇഷ്ടം പുള്ളി പറഞ്ഞു, അതേ നമുക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, നീ ഒന്നുമില്ല, മൊത്തം കുളിപ്പിച്ചാലേ നീ ശരിയാകത്തുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ബക്കറ്റിൻ്റെ സൈസ് ഓഫ് ബക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. അതേ നമ്മൾ ചെയ്യത്തുള്ളൂ, കാല് കഴുകത്തില്ല. പക്ഷെ യേശു പറഞ്ഞാൽ ഈ കുളിച്ചിരിക്കുന്നതിന് കാല് കഴുകിയാൽ മതി, ഇവിടെ വരെ എത്തിയല്ലോ, ബാക്കി ചെയ്താൽ മതി. നമ്മൾ പറയുന്നതിനെ അറിയാം, ഒന്നും ആയിട്ടില്ല ബ്രദറെ, ഞാനുണ്ടേലേ നിനക്ക് എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുള്ളൂ, എടുത്ത് ബക്കറ്റോടെ ഒഴിക്കും. അതുകൊണ്ടുള്ള പ്രശ്നം എന്നറിയോ, ഈ ബക്കറ്റോടെ വെള്ളം ഒഴിക്കുമ്പോൾ അവൻ അത് റിസീവ് ചെയ്തില്ല. സി, എന്താ നമ്മൾ പറയുന്നത്? യു ആർ വീക്ക്, ഐ ആം സ്ട്രോങ്. നീ ബലഹീനനും ഞാൻ ബലവാനുമാണ്. ഞാൻ ഇപ്പോൾ നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ നിനക്ക് ബലപ്പെടാൻ കഴിയത്തില്ല. സോ ജസ്റ്റ് സിറ്റ് ദേർ, ഐ ആം ഗോയിങ് ടു മിനിസ്റ്റർ യു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്നറിയോ, ഹി വോണ്ട് റിസീവ് ഇറ്റ്. കാരണം നിന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ട്രൂത്ത് നീ അവൻ്റെ മുകളിലേക്ക് കൊടുക്കുമ്പോൾ അവൻ ഒരു വലിയ ഒരു പവറിൻ്റെ കീഴിലങ്ങ് വരിക. ഓ, 100 ഉദാഹരണങ്ങളാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന്. ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുത്തുകൾ വന്നു. അവൾ വരുന്നത് കല്ലെറിഞ്ഞാണ് വരുന്നത്. ആൾക്കാർ അവളെ കല്ലെറിഞ്ഞു കൊണ്ടുവരിക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കയ്യിൽ വിധിയും മറുകയിൽ ന്യായപ്രമാണവും ഉള്ള യേശു ക്രിസ്തു അവളുടെ മുമ്പിൽ നിന്നു. എല്ലാവരും അവളുടെ മുമ്പിൽ നിന്നിട്ട് മോശയുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള ഒരു ചെറിയ ഒരു ടോക്ക് ആ പരീശന്മാരായ ആൾക്കാർ കൊടുത്തു. യേശു തൻ്റെ വിരലുകൊണ്ട് ആ നിലത്തിങ്ങനെ എഴുതി. യേശുവിൻ്റെ മനസ്സിൽ കൂടെ പോയത് എന്താണെന്നറിയോ, ഐ ഹാവ് ട്രൂത്ത്. ഇപ്പോൾ ഈ സ്ത്രീയെ കൈകാര്യം ചെയ്യാനുള്ള ട്രൂത്ത് എൻ്റെ കയ്യിലുണ്ട്. ഷുഡ് ഐ റൂൾ ഓവർ ഹെയർ, ഷുഡ് ഐ ലിബറേറ്റ് ഹെയർ? ഞാനിപ്പോൾ അവളെ ഈ സത്യം കൊണ്ട് സ്വതന്ത്രമാക്കണോ, അതോ ഈ സത്യം കൊണ്ട് ഞാനിപ്പോൾ അവളെ ബന്ധിക്കണം? This is a temptation for you and me. Being as a servant of God, I have the same temptation. Whether I should rule, whether I should liberate. Suvisesham lebichavare. Suvisesham lebikkathavarude veettil poi suvisesham parayumbol. Are you liberating or are you ruling? If you are liberating, you have the spirit of Christ. If you are ruling, you don't have the spirit. You are a victim of your temperament. Ha. മനോഹര കർത്താവ് പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവൻ ആദ്യവിനെ കല്ലെറിയിട്ട് എല്ലാവരും പോയി. പിന്നെ ആരാ കല്ലെറിയാനുള്ളത് അവിടെ? യേശു. യേശു കല്ലെടുത്തോ? ഇപ്പോൾ യേശു എന്നാ പറയുന്നറിയോ, ഞാനും ഈ കൂട്ടത്തിൽ പെട്ടതാ, കല്ലെറിയാൻ യോഗ്യതയില്ലാത്ത കൂട്ടത്തിൽ പെട്ടതാന്ന് തന്നെ തന്നെ അങ്ങ് ഐഡൻറ്റിഫൈ ചെയ്തു. അല്ലെങ്കിൽ യേശു ഇങ്ങനെ ചെയ്യണമായിരുന്നു, കല്ലെടുക്കണം, ഓങ്ങണം, ആ ഞാൻ എറിയുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടെ കറക്റ്റായിരുന്നു. പക്ഷേ യേശു അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയുണ്ട്. എന്താണെന്നറിയോ, എടുത്തേ ഇല്ല കല്ല്. കല്ലെടുക്കുന്നതിന് വരെ മണലിൽ എഴുതുക എന്ന് പറഞ്ഞാൽ, ഞാനും കല്ലെറിയാൻ യോഗ്യതയില്ലാത്ത നിങ്ങളോടൊപ്പം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുക. ഇത് ഒരു അലഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ്, ഇറ്റ്സ് നോട്ട് എ ട്രൂ ഇൻ്റർപ്രിട്ടേഷൻ. അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് ആ സത്യത്തെ, നിങ്ങൾക്കറിയാവോ, ഒരു വേർഡിൻ്റെ ഒരു ചെറിയ വേർഡ് ഓഫ് കണ്ടംനേഷൻ പോലും പറയാതെ ഒരു സ്ത്രീ വിശുദ്ധീകരിക്കപ്പെട്ട് യേശുവിൻ്റെ അടുക്കുന്നു പോയി. എന്തുകൊണ്ടാണെന്നറിയോ, അവൻ ട്രൂത്തിനെ ലിബറേറ്റ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാ പാട്ടുകാരൻ എഴുതിയത്, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമ നിസ്തുലം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മണവാട്ടിയെ, നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ. നിങ്ങൾക്ക് യേശുവിനെ ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇത്ര മഹാപുരുഷനെ നിൻ്റെ മണവാട്ടിയായി കിട്ടിയ നിങ്ങൾക്കാണ് കൺഗ്രാജുലേഷൻ. ഭൂട്ടാൻ ലോട്ടറി അടിച്ചവനല്ല അഭിനന്ദനം കൊടുക്കണ്ടേ, ഈ യേശുവിനെ ലഭിച്ചവന് അഭിനന്ദനങ്ങൾ. ഹല്ലേലൂയ. ഐ കൺഗ്രാജുലേറ്റ്. നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ. ദൈവത്തിൻ്റെ സഭയ്ക്ക് കൺഗ്രാജുലേഷൻ. നിനക്ക് അഭിനന്ദനം. ഒരു 10,000 അഭിവാദ്യങ്ങൾ യേശുവിന് അർപ്പിക്കുമ്പോഴും നിങ്ങൾക്കൊരു 100 അഭിനന്ദനങ്ങൾ. കാരണം നിനക്കാണ് ഈ അത്ഭുത പുരുഷനെ കിട്ടിയത്. ഹല്ലേലൂയ. ബട്ട് ഡോണ്ട് സിംപ്ലി അഡ്മയർ ജീസസ്, ഫോളോ ജീസസ്. നീ ഇരുട്ടിൽ നടക്കത്തില്ല. യേശുവിൻ്റെ കയ്യിൽ കിട്ടിയ അപ്പാവിനിയായ സ്ത്രീയെ ലിബറേറ്റ് ചെയ്തു. ലിബറേറ്റ് ചെയ്തു. ലിബറേറ്റ് ചെയ്തു. സത്യം കയ്യിൽ കിടപ്പുണ്ട്. ലിബറേറ്റ് ചെയ്തു. ശമരിയക്കാരി സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് വരുന്നതിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരെല്ലാം ആഹാരത്തിന് പറഞ്ഞു വിട്ടു. ഞാൻ വിശ്വസിക്കുന്നു തൻ്റെ ഒരു വിഷ്ടവ. അത്രയും പാപം ചെയ്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ശിഷ്യന്മാർക്കല്ല, പക്വതയില്ല. ഞാനിത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, ഉമ്മാർ പുറകെന്ന് എന്തെങ്കിലും പറയും. അമ്മാരങ്ങ് പറഞ്ഞു വിട്ടു, അവോയ്ഡ് ചെയ്തു. എന്നിട്ട് കർത്താവ് ഒറ്റയ്ക്ക് അവിടെ നിന്നു. അവളുടെ പഴമയിലേക്ക് കൊണ്ടുപോയി, വെള്ളം കുടിക്കാൻ ചോദിച്ചു. പഴയ ജീവിതത്തിലേക്ക് പ്രതിയെ കൊണ്ടുപോയ ശേഷം മനോഹരമായ എൻ്റെ യേശു അവളെ ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിൻ്റെ പ്രത്യേകത, നിന്നെ കത്തിച്ച് കളയാതെ ഉരുക്കാൻ കഴിയുന്നവനാണ് യേശു. നിന്നെ അപമാനിക്കാതെ തകർക്കാൻ കഴിയുന്ന ഏക വ്യക്തിത്വമാണ് യേശു. നിന്നെ വിരൂപമാക്കാതെ നിന്നെ രൂപപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് യേശുവിന് മാത്രമേ ഉള്ളൂ. നിന്നെ നിരാശപ്പെടുത്താതെ, നിന്നെ നാണം കെടുത്താതെ, നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയുന്നവൻ യേശു മാത്രമാ. നിന്നെ തകർത്ത് കളയാതെ നിന്നെ പണിയാൻ കഴിയുന്നവൻ യേശു മാത്രമാ. നിന്നെ കത്തിച്ചു കളയാതെ രൂപപ്പെടുത്താൻ കഴിയുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ ആ സ്ത്രീ വന്ന് പെട്ടു. പക്ഷെ കർത്താവ് അവളെ കത്തിച്ചില്ല, പക്ഷെ കർത്താവ് അവളെ ഒരുക്കിയെടുത്തു. കർത്താവ് അവളെ തകർത്തില്ല, പക്ഷെ കർത്താവ് അവളെ പണിതെടുത്തു. കർത്താവ് അവളെ അപമാനിച്ചില്ല, കർത്താവ് പക്ഷെ അവൾക്ക് ബോധ്യം വരുത്തി. കർത്താവ് അവളെ നാണം കെടുത്തിയില്ല, പക്ഷെ കർത്താവ് അവളെ ശുദ്ധീകരിച്ചു. എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു. ഈ യേശുവിനായി വാഞ്ചിക്കുക. ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് പാടാം. എനിക്കറിയാവുന്നറിയില്ല ഈ നമുക്ക് കൊണ്ടുവന്ന് ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്ന് ഞാനിതാ. ഷാൽ വി സിംഗ് ദ സോങ് ടുഗദർ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്ന് ഞാനിതാ, ഇത്ര ശ്രേഷ്ഠൻ എൻ്റെ നാഥനായി മിത്രമായി ഭവിച്ചുക. നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഡോണ്ട് ഹാവ് എ ക്യാരക്ടർ സ്റ്റഡി ഓഫ് ജീസസ്. പക്ഷേ ഇന്നു മുതലുള്ള നിങ്ങളുടെ വായനയ്ക്കകത്തെല്ലാം നിങ്ങൾ യേശുവിനെ ശ്രദ്ധയോടെ നോക്കണം, ശ്രദ്ധയോടെ നോക്കണം. ഹി വിൽ സ്പീക്ക് ടു യു. അവൻ എന്നോട് സംസാരിക്കും. കൊരിന്ത്യ ലേഖനത്തിലൊരു വചനമുണ്ട്, ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, അവനെ ആരും. യെസ്, നിങ്ങൾക്കത് മനസ്സിലായോ? ഈ പ്രസംഗം കഴിഞ്ഞപ്പോഴെങ്കിലും മനസ്സിലായോ? നിനക്ക് മറ്റുള്ളവരെ ഡിസൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ നിന്നെ ഡിസൈൻ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കുമ്പോൾ ഒരു പിടിയും കിട്ടത്തില്ല. ഇന്നലെ പുള്ളി കണ്ണ് കെട്ടി അടിച്ചപ്പോൾ മിണ്ടായിരുന്നു, ഇന്നലെ പുള്ളി ചാട്ടവാറെടുക്കുന്നു. നിന്നെ വിവേചിക്കാൻ പറ്റത്തില്ല, കാരണം ആത്മാവിൻ്റെ മനുഷ്യനെ സാധാരണക്കാരുടെ കണ്ണാടിയിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും ആർ തട്ടകസിക്കുന്ന കാര്യത്തിനുവേണ്ടി നീ കരയുന്നു, എല്ലാവരും ചിരിക്കുന്ന കാര്യത്തിനുവേണ്ടി നീ കരയുന്നു, എല്ലാവരും കരയുന്ന കാര്യത്തിന് വേണ്ടി നീ ചിരിക്കുമ്പോൾ നാട്ടുകാരന് നിന്നെ വിവേചിക്കാൻ പറ്റത്തില്ല, കാരണം ആത്മാവിൻ്റെ മനുഷ്യൻ ഡിഫറൻ്റ് വ്യക്തിത്വമാണ്. ചേർന്ന് നടക്കണം യേശുവിനോട്. ഹല്ലേലൂയ. യേശുവിനെ ധ്യാനിക്കൂ, യേശുവിനെ ശ്രദ്ധിക്കൂ. യേശുവിൻ്റെ പാട്ടുകൾ കൂടുതൽ 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 നിങ്ങളുടെ മുറിയിൽ പാടൂ. യേശുവിനെക്കുറിച്ച് കേൾക്കാൻ കൂടുതൽ മനസ്സ് വെക്കൂ. നിന്റെ ആത്മാവിൻ്റെ സന്തോഷം വർദ്ധിക്കും. മോർ യു ലിസൺ, മോർ യു മെഡിറ്റേറ്റ്, മോർ യു വാച്ച് ജീസസ് ക്രൈസ്റ്റ്, ദ ജോയ് ഓഫ് യുവർ സ്പിരിറ്റ് വിൽ ഇൻക്രീസ്, ഇൻക്രീസ് ഫ്രം വൺ ലെവൽ ടു അനദർ ലെവൽ. ഹല്ലേലൂയ.
നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org